പ്രിയ കുടുംബാംഗങ്ങളെ, ഭാരതീയ ചിന്താധാരകൾ കൊച്ചു കേരളത്തിലും ഭാരതത്തിലും മാത്രമല്ല ഇപ്പോൾ ആവേശം പകർന്നുകൊണ്ട് പഠിച്ചും പഠിപ്പിച്ചും ഏതാണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങളുടെ ഇടയിൽ 21-ാം നൂറ്റാണ്ടിലെ 3-ാം സഹസ്രാബ്ദത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന വിധത്തിൽ ഈ ചിന്താധാരകൾ പടർന്ന് വികസിച്ച് പന്തലിച്ച് പകർന്നുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് പണ്ഡിതന്മാർ. അത്യന്താധുനിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന വികസിത രാഷ്ട്രങ്ങളിലുള്ള മനഃശാസ്ത്രജ്ഞന്മാരും ആരോഗ്യ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാരും താത്വിക നിലവാരത്തിൽ പ്രവർത്തിക്കുന്നവരും ഊർജതന്ത്രവും രസതന്ത്രവും ജീവശാസ്ത്രവും ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നവര് ഏതു ബിന്ദുവിലാണോ അവസാനത്തെ ബിന്ദു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു നിർത്തിയിരിക്കുന്നത്, ആധുനിക ശാസ്ത്രത്തിൽ അപ്രകാരം അവസാനിപ്പിച്ച ബിന്ദുവിലാണ് ഭാരതീയ ചിന്താധാരകൾ ആരംഭിക്കുന്നത് എന്ന് അസന്നിഗ്ധമായി 16 യൂണിവേഴ്സിറ്റികളിലെ വിസിറ്റിംഗ് പ്രൊഫസറായ അമേരിക്കക്കാരനായ പ്രൊഫസർ ചാർഡിൻ പറയുവാൻ കാരണം, ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് സ്വീകാര്യമായ നിലവാരത്തിൽ ഈ ഭാരതീയ ചിന്താധാരകൾ പഠിക്കുവാനും പഠിപ്പിക്കുവാനും പാകത്തിനുള്ള ദേശ വിദേശങ്ങളിലുള്ള പണ്ഡിതന്മാര് ആ തത്വചിന്തകളുടെ ഗാഥതലങ്ങളിലേക്ക് നോക്കുവാൻ ആരംഭിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഭാരതീയ ചിന്താധാരകളിലേക്ക് നോക്കിയിടത്തോളം തന്നെ അത്യത്ഭുതകരമായ പ്രതിഭാസം എന്ന പോലെയാണ് ലോകരാഷ്ട്രങ്ങൾ ഇതിനെ കാണുന്നത്. അതിപ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ ഫ്രിഡ്ജ് ഓഫ് കാപ്ര പറയുന്ന വരികൾ തന്നെ അതിന് തെളിവാണ്. ജീവിതത്തിൻ്റെ അവസാനത്തെ 10 വർഷക്കാലം ആൽബർട്ട് ഐൻസ്റ്റീൻ തൻ്റെ കയ്യിൽ ഭഗവത്ഗീതയും കൊണ്ട് നടന്നിരുന്നു അത്രേ. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ അവസാനത്തെ 10 വർഷക്കാലത്തോളം ഭഗവത്ഗീതയും കൊണ്ട് അദ്ദേഹം നടന്നിരുന്നു എങ്കിൽ ആ വരികളുടെ പ്രാധാന്യം ലോകത്തിന് മനസ്സിലായത് ഈ കാലഘട്ടത്തിലാണ്. അത്യുജ്വലമായ ഊർജതന്ത്രം, രസതന്ത്രം, മനഃശാസ്ത്രം, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ തുടങ്ങി നരവംശാസ്ത്രം മുതൽക്ക് ഭക്ഷ്യശാസ്ത്രം വരെ ഒന്നും വിടാതെ ശ്രീകൃഷ്ണൻ അർജുനന് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് വിവരിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് അസന്നിഗ്ധമായി ഡിക്ലെയർ ചെയ്യാൻ നമുക്ക് സാധിക്കും ഭഗവത്ഗീതയിലൂടെ കണ്ണോടിച്ചാൽ. അതുകൊണ്ട് ഭാരതീയ ചിന്താധാരകൾ എത്രത്തോളം ശാസ്ത്രീയമാണ് എന്ന് വിശകലനാത്മകമായി പഠിച്ച് അവയിലെ തത്വങ്ങൾ മാത്രമല്ല പ്രായോഗിക വിജ്ഞാനവും ഉൾക്കൊള്ളുവാൻ സാധിക്കുമ്പോഴാണ് ഈ 10,000 വർഷങ്ങളിലെ പാരമ്പര്യമുള്ള ഒരു സംസ്കൃതിയുടെ അവകാശികളായി 500-ാമത്തെ തലമുറയായി ഈ നാട്ടിൽ ജീവിക്കാൻ അവകാശം കിട്ടിയ, ഈ നാട്ടിൽ ജീവിക്കാൻ അനുഗ്രഹം കിട്ടിയ ഒരു തലമുറയായി വന്നതിന് നാം ജഗദീശ്വരനോട് നന്ദി പറയേണ്ടത്. ഏതു വിഷയമെടുത്താലും അതിൻ്റെ ശാസ്ത്രീയ സത്യം മനസ്സിലാക്കാൻ ഇന്ന് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ആധുനിക ശാസ്ത്രത്തിൻ്റെ അസന്നിഗ്ധമായ സപ്പോർട്ട് അതിനുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ഈ ചിന്താധാരകളിലെ വസ്തുതകൾ ജനസമക്ഷം വയ്ക്കുകയാണ്. ആയിരക്കണക്കിന് ഹിന്ദുക്കള്, അതുപോലെ ആയിരക്കണക്കിന് ക്രൈസ്തവരും ஆயிரக்கணக்கி முஸ்லிங்களும் அது படிச்சு கூடுதல் கூடுதல் அறியுள்ள அத்தியாகாட்சையோட பந்தப்படனது காணும்போல் ஒரு விதத்தில் அத்தம் மட்டொரு விதத்தில் துக்கமான தோன்றது. அத்தம் தோன்றான் காரணம் பாரதீய மனசில் உறங்கிக்கிடக்கைதம் ஒன்று தொட்டுணர்த்தியப்போ ஈ 100 கோடி ஜனதையுட மனசிலுண்டாய அத்தியாகாட்ச எத்தோளம் உஜ்ஜலமான ஊர்ஜஸ்வலமான சைதன்யவத்தான அறியன் சாதிச்சபோ துக்கம் உண்டாகன் காரணம் இன்னுவரை ஈ சனாதன தர்மத்தை படிச்சும் படிப்பும் நடந்து எது பலரும் தே சிந்தாதாரகளை சாஸ்திரீயமாக படிச்சில்லோ ஆரையும் படிப்பில்லோ என்ன துக்கம். அதுகொண்டு ஈ சம்மிசிரமாய விகாரத்தினிடக்கு எப்பழெல்லாமோ அவசரம் கிட்டுனது ஆ அவசரங்களிலெல்லாம் இவிடத்தை ஓரோ ஜனத்தின் ஹிந்துவிட்டையும் ஹிந்து ஆயிரவன் ஏது ராஷ்ட்ரீய பார்ட்டிக்காரனாங்கிலும் அவன் எல்லாம் தே பைதகஸ்வத்தாய நம்முடைய சனாதன தர்ம சத்தியங்களும் தத்துவங்களும் படிப்பிச்சு படிச்சு ஜனசமட்சம் எத்திக்க என்ன யஜத்தில் பாரசால மகாதேவ கஷேத்திலே ஓரோ பிரவர்த்தகனும் ஒரு விதத்திலுள்ள ரிசர்வேஷனும் இல்லாது கர்மோன்முகராய்ட்டு கர்மநிரதராய்ட்டு காரணம் அவரிலும் உறங்கிக்கிடந்த சைதன்யம் உணர்த்துவான் ஈ தேசிய தாரக்கு சாதிச்சு என்னது தண்ணியான. இன்று பல விஷயங்களும் பாரதீய சிந்தாதாரையில சாஸ்திரம் விவரிக்க இவட அவதரிப்பிக்க சாதிக்குமெங்கிலும் க்ஷேத்திரம் என் சங்கல்பத்தின் அகாததலத்திலேக்கு ஒன்னிறங்கிச்சென்று பரிசோதிச்சு நோக்காம். சுவாபாவிகிட்டும் பாரசால அதி சமீப பிரதேசங்களிலெல்லாம் பல ஹிந்துக்களையும் சில பெந்தக்கோஸ்து புரோஹிதன்மரும் குரூப்பாரும் கொண்டு போயிட்டு அவரோடு ஸ்ட்ரெய்ட்டாய்ட்டு பையறத்தே பட்டியேயும் பூச்சையேயும் எலியேயும் ஆனையேயும் எல்லாம் பூஜிக்கிற நரகத்திலேக்கு போகும் ஒரு சம்சயவும் இல்ல எது. பட்சே ஈ வரி ஆ பெந்தக்கோஸ்து பிரச்சாரகருடைய வாயில் வரான் காரணம் அவருடைய அஜ்ஞதையாணு பயன் சாத்தியமல்ல. கோரமாக அந்தகார சமன்விதமாக அவரிலே ஒரு தரத்தில் அந்தவிசுவாசமான. காரணம் இன்று பயோகெமிஸ்ட்ரி ஊர்ஜதந்திரம் இவ ரெண்டும் எத்தி நிற்கிறது ஜீவசாஸ்திரம் என் ஜீவச்சைதம் என் பிரம்மச்சைதம் என் பிரபஞ்சச்சைதத்தின் அம்சமாக ஸ்வபோதமுள்ள பிரஜானமுள்ள அவயர்னஸ் உள்ள கோன்ஷியஸ்னஸ் உள்ள ஆ சைதன்யத்திலேக்கான. ஆ சைதன்யத்தை மனசிலக்காது ஏது கிரைஸ்தவ புரோஹிதனும் ஏது இசத்தின் அதிகாரியும் சம்சாரிச்சால் ஆ சம்சாரிக்கிறது அவனவன் எத்தோளம் அந்தவிசுவாசம் அசாஸ்திரீய விசுவாசம் உண்டாயிருந்து என்று தெளிக்கிறதின் உதாரணங்களோட பரம்பர மாத்திரமாயிருக்கும். பாரதீய ஈஸ்வர சங்கல்பம் வத்தியஸ்த நிலவாரங்களிலூட கடந்து வந்தாலே மனசிலக்கா சாதிக்கையுள்ள. ஆகாசத்தின் மகளில் ஒரு தெய்வம் மனுஷரூபத்தில் இருக்கணும் என்று ஏது புஸ்தகத்தில் பரஞ்சாலும் அது 100% தெட்டான, 100% அந்தவிசுவாசமான. காரணம் ஈஸ்வரன் ஈஸ்வரன்டே ரூபத்தில் மனுஷனை சிருஷ்டிச்சால் ஈஸ்வரன்டே ஆகிருதியில் மனுஷனை சிருஷ்டிச்சால் ஈஸ்வரன்டே உயரம் 165 சென்டிமீட்டர் ஆயிருக்கும். ஈஸ்வரன் வெயிட் 65 கிலோகிராமில் கூடான் சாத்தியதையில்ல. ஆ ஈஸ்வரன் செஸ்ட் அளவு 35 இஞ்சில் கூடான் சாத்தியதையில்ல. காரணம் ஈஸ்வரன் ரூபத்திலும் பாவத்திலும் ஆகிருமான ஈஸ்வரன் மனுஷனே சிருஷ்டிச்சதெங்கில் ஏற்றவும் வலிய மனுஷியன் டயமென்ஷனல் பாராமீட்டர்ஸ் இத்தையுமான. ஆ ஒரு ஈஸ்வரன் நம்மளோட பிரதான மந்திரியும் பின்லாதனும் புஷும் கிளிண்டனும் அல்ல முஷாரஃபும் ஒருமிச்சு விழிச்சால் அப்படி எத்தான் சாத்தியமல்ல என்னது அர்த்தசங்கிடமில்லாத்த விதம் மனசிலக்கான் நாலாம் க்ளாஸ் படிச்ச ஏது குட்டிக்கும் மனசிலாகும். அதே சமயத்து பாரதத்தில் ஒரு ஈஸ்வர சங்கல்பம் உண்டு, பிரபஞ்சத்தில் நிறஞ்சிருக்கீஸ்வர சைதன்யம் அணோரணீயான் மகதோ மகீயான் ஆத்மா குஹாயாம் நிஹிதோஸ்ய ஜந்தோ. வளர கிறிஸ்டல் கிளியர் மீனிங் ஆன அதினுள்ளது. ஆட்டங்களில் வச்சு ஏற்றவும் சிறிய ஆட்டத்திலும் வலுதாயிட்டுள்ளதில் வச்சு ஏற்றவும் மகத்தாய பிரபஞ்சத்திலும் ஜீவாத்மாவிட் ரூபத்தில் சர்வஜீவஜாலங்களிலும் வர்த்திக்கிற சைதன்யமேதாணோ அதான ஹிந்துவிட் பாரதீயன் சனாதன தர்மத்தில் அதிஷ்டிதமாய ஜீவிதம் அனுசாசிக்கிற ஈஸ்வர சங்கல்பத்தின் அவசானத்தை பிந்து. ஆ பிந்துவினை பாரதீயர் பிரம்மச்சைதன்யம் என்னு ஆ பிரம்மச்சைதன்யம் சக்ஷுஷா ந பஷ்யதி கண்ணுகொண்டு காண சாத்தியமல்ல. சக்ஷூம்ஷி பஷ்யதி கண்ணினே காணிக்கிற சைதன்யமான. ஸ்ரோத்ரேண ந ஸ்ருணோதி செவி கொண்டு கேட்க சாத்தியமல்ல. ஸ்ரோத்ரமிதம் ஸ்ருதம் செவியே கேள்விக்கிற சைதன்யமானது. யத் மனசா ந மனுதே மனசு கொண்டு மனனம் செய்ய சாத்தியமல்ல. ஏனாஹுர்மனோமதம் மனசினை மனநம் செய்யிப்பைதன்யமானம் உபாசத்தை அதுச்சைதம். அது மாத்திரமல்ல அதுவும் கூடியானைதம் என்சந்திக்தமாக டிக்ளயர் செய்த ரிஷிவரியன்மார் நம்மளுடைய முன்பில் அவதரிப்பிச்ச பிரபஞ்ச சைதன்யம் ஆ மகாசாகரத்தில் ஒரு பக்கத்தில் அல்பம் வெள்ளம் எடுத்து நாம் கொண்டு வரது போல பக்கத்து போல என்பமிக்காவத்தில் பிரபஞ்ச சைதன்யத்தின் ஒரு அம்சம் உள்ளது கொண்டு நாம் பரஞ்சு அஹம் பிரம்மாஸ்மி என்னிலுள்ள சைதன்யவும் பிரம்மச்சைதன்யமான. தத்துவமசி அதே சைதன்யம் நின்னிலுள்ளது கொண்டு நீயும் ஈஸ்வரன் பாகமான. பிரஜானம் பிரம்ம ஜீவஜாலங்களில் உள்ள கான்ஷியஸ்னஸ் அவயர்னஸ் இன்ட்ரின்சிக் நோளஜ் என்பயதான அத்தியந்தாதுனிக பயோகெமிஸ்ட்ரியுடைய அத்தியந்தாதுனிக ஊர்ஜதந்திரத்தின் விவரணம் நாசாயிலே சாஸ்திரஜன்மாரில் உஜ்ஜலராயவர் கொடுத்த ஆ வரிகளுடைய அடிஸ்தானத்தில் பிரஜானம் பிரம்ம இன்ட்ரின்சிக் கான்ஷியஸ்னஸ் அண்ட் அவேர்னஸ் அது 14 கோடி ஜீவஜாலங்களிலும் 16 லட்சம் தரத்திலுள்ள ஜீவஜாலங்களிலும் 4 லட்சம் தரத்திலுள்ள சசியங்களிலும் 80,000 தரத்திலுள்ள விரட்சங்களிலும் ஏதாண்டு 1 லட்சத்தோளம் தரத்திலுள்ள சூக்மஜீவிகளிலும் அந்தர்லீனமாயிருக்கிறது கொண்டாண சர்வஜீவஜாலங்களிலும் பிரபஞ்சத்தின் அம்சத்தை தரிசிக்குவான் சாதிச்ச ரிஷிவரியன்மார் ஓரோ மனுஷியர் பரஸ்பரம் காணும்போது நமஸ்தே என்பயது ഓരോ ജന്തുവിനെയും ഈശ്വര ചൈതന്യത്തിൻ്റെ അംശമായി ഭാരതീയർക്ക് കാണാൻ സാധിച്ചതിൻ്റെ പുറകിലുള്ള ശാസ്ത്രതത്വം ആ ജീവജാലങ്ങളിൽ കോൺഷ്യസ്നസ് ഉണ്ട്, അവയർനെസ് ഉണ്ട്. അതിന് ശത്രുവിനെ കാണുമ്പോൾ തിരിച്ചറിയാം, ഭക്ഷണത്തെ കാണുമ്പോൾ തിരിച്ചറിയാം, പകലും രാത്രിയും തിരിച്ചറിയാം, അതിൻ്റെ കൂട്ടുകാരെ കാണുമ്പോൾ തിരിച്ചറിയാം, മറ്റു ജീവികളെ കാണുമ്പോൾ തിരിച്ചറിയാം, ഒരു എലിക്ക് പൂച്ചയെ കാണുമ്പോൾ തിരിച്ചറിയാം, ഒരു കോഴിക്കുഞ്ഞിനെ എങ്ങനെയാണ് ആഹാരം ചെകഞ്ഞെടുക്കേണ്ടത് എന്നറിയാം. താറാമുട്ട വിരിഞ്ഞ് താറാവ് പുറത്തു വന്നാൽ ഉടനെ ആ കുഞ്ഞു താറാവിന് വെള്ളത്തിൽ നീന്തേണ്ടത് എങ്ങനെയാണെന്നറിയാം. തവളയ്ക്ക് വെള്ളത്തിൽ നീന്താൻ അറിയാം. ഒരു സർപ്പത്തിൻ്റെ കുഞ്ഞിന്, മൂർഖന്റെ കുഞ്ഞിന് പത്തി വിടർത്തി ചീറ്റേണ്ടത് എങ്ങനെയാണെന്നറിയാം. അതൊന്നും തന്നെ LKGയിലും UKGയിലും പോയി പഠിച്ചതല്ല. ഇൻട്രിൻസിക് ഇൻഹറന്റ് നോളജ് അതിനകത്തുള്ളത് കൊണ്ടാണ് ജീവാത്മ ചൈതന്യം സ്ഫുരിക്കുന്ന സർവചരാചരങ്ങളെയും ഭാരതീയർ ഈശ്വരാംശമായി കണ്ടത്. That is exactly the divine power assimilated, adapted and adopted by Indians for the last many millennia. അതറിയുമ്പോഴാണ് ആ ഭാരതീയ ചൈതന്യത്തിൻ്റെ ശാസ്ത്രീയ വശം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക. പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യത്തെ മഹതോ മഹീയാൻ എന്ന് പറയുന്ന ആ ചൈതന്യത്തെ ആദിവിഷ്ണു ആദിനാരായണസ്യ അചിന്ത്യയാ പരിമിതയാ ശക്തിയ പ്രിയമാണസ്യ അനേക കോടി ബ്രഹ്മാണ്ടാനാം മധ്യേ. ആദിവിഷ്ണുവായ ആദിനാരായണന്റെ ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമുള്ള പരിമിതിയില്ലാത്ത ശക്തി കൊണ്ട് അനുനിമിഷം കറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രിയമാണസ്യ അനേക കോടി ബ്രഹ്മാണ്ടാനാം മധ്യേ, ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഗാലക്സികളുടെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഈ ബ്രഹ്മാണ്ഡ മണ്ഡലത്തിൻ്റെ ഭ്രമണത്തിന് ആവശ്യമായ ചൈതന്യം ആ പ്രപഞ്ച ചൈതന്യത്തിലാണ്. ആ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ഒരംശമാണ് നമ്മളുടെ സൗരയൂഥം എന്ന് നമുക്കറിയാം. ആ സൗരയൂഥത്തിൻ്റെ ഒരംശമാണ് നമ്മളുടെ സൂര്യൻ. ആ സൂര്യന്റെ ഒരംശമായിരുന്നു ഭൂമി. ആ ഭൂമിയുടെ ഒരംശമായിരുന്നു ഒരു അല്ലെങ്കിൽ അംശമാണ് ഒരു വലിയ മല അല്ലെങ്കിൽ മൗണ്ടൻ അല്ലെങ്കിൽ ഹിൽ അല്ലെങ്കിൽ ആ മഹാപർവ്വതത്തിൻ്റെ ഒരംശമാണ് ഒരു വലിയ പാറക്കഷ്ണം. ആ വലിയ പാറക്കഷ്ണത്തിൻ്റെ ഒരു ചെറിയ അംശമെടുത്ത് അതിന് രൂപവും ഭാവവും നൽകി നാം ഒരു ബിംബമുണ്ടാക്കി മാറ്റിയപ്പോൾ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷനായിട്ടാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ ആവശ്യമായ വിഗ്രഹം എന്ന ബിംബത്തെ വാർത്തെടുത്തത്. ഒന്നുകൂടി ആവർത്തിച്ചാൽ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിൻ്റെ അംശമായ ബില്യൺസ് ഓഫ് ഗാലക്സിയുടെ അംശമായ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ അംശമായ ഈ സോളാർ സിസ്റ്റത്തിൻ്റെ അംശമായ സൂര്യൻ്റെ അംശമായിരുന്ന ഭൂമിയുടെ അംശമായ പർവ്വതത്തിൻ്റെ ഭാഗമായ ഒരു ശിലയെ എടുത്ത് രൂപഭാവങ്ങൾ നൽകി നാം ഒരു ബിംബത്തെ സൃഷ്ടിച്ചപ്പോൾ ആ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ഒരു ചെറിയ അംശത്തെ നമ്മളുടെ മുമ്പിൽ നമുക്ക് കാണുവാൻ സാധിച്ചു. ത്വയി പൂജാമി അഹം എന്ന് പറയാറുണ്ട്. നിന്നിൽ ഞാൻ പൂജിക്കുന്നു, ത്വയി പൂജാമി ഈശം എന്നും പറയാറുണ്ട്. ഈ ബിംബത്തെ, ഈ വിഗ്രഹത്തെ ഈശ്വരനായിട്ട് പൂജിക്കുകയല്ല, ഈ ബിംബത്തിൽ ഉള്ള ഈശ്വര ചൈതന്യത്തെ ഞാൻ പൂജിക്കുന്നു, பிம்பத்தில் அடங்கி ஈஸ்வர சைதன்யத்தை பூஜிக்கணும். எந்த அர்த்தம்? வீட்டில் அச்சன் அம்மையுடையும் ஃபோட்டோ வச்சிட்டுண்டில் ஆட்டோ நோக்கிட்டு நம்ம ஆரம் பையறிய அது அச்சனும் அம்மையுமான. காரணம் அது அச்சனும் அம்மையும் அல்ல, அது ஒரு பேப்பர். ஆப்பரில் குறச்சு வைட்டு பெயிண்ட், குறச்சு ப்ளாக்கு பெயிண்ட், இது மாத்திரம் அடங்கியதான ஃபோட்டோ. பட்சே ஆட்டோயில் ஞான பிதாவினே தர்சிக்கணும், ஆட்டோயில் ஞான மாதாவினே தர்சிக்கணும். ஆட்டோ எடுத்து கீறி களையான் பரஞ்சால் ஏது பிம்பாராதனையே எதிர்க்கிற வக்தியும் அது கீறி களையில். காரணம் அயளோடு ஒன்று சோதிக்க, இது தன் அச்சனல்ல, இது வெறும் ஃபோட்டோயான, இது வெறும் பேப்பரான, தானெந்தினா அதி முன்பில் விளக்கு வைக்கிறது, தானெந்தினா அதி மாலையிடனது, அது அச்சனல்லோ, அது அம்மையல்லோ. அச்சன் 165 சென்டிமீட்டர் பொக்கம் உண்டாயிருந்தும் ஈ ஃபோட்டோயின் ஆகே 15 சென்டிமீட்டரே பொக்கூ, அது ஆகப்பாடு கூடி 10 சென்டிமீட்டரே வீதியுள்ளு. தன் அச்சன் வீதி 10 சென்டிமீட்டர் அல்லல்லோ, பின் எந்தா தானதினை பூஜிக்கிறது என்பால் ஃபோட்டோ அச்சனல்ல, ஃபோட்டோ அம்மையுமல்ல, ஃபோட்டோயில் அச்சனேயும் அம்மையேயும் ஞான் தர்சிக்கோள். அத்தியுஜமாக ஒரு கன்செப்ட் நம்மளோட முன்பில் அவதரிப்பிக்கையான பிரபஞ்ச சைதன்யத்திலூட ஆம்பம் எடுத்து. இனி ஆம்பத்திலேக்கு ஊர்ஜம் பிரபஞ்ச சைதன்யம் எங்கனையான பம்பு செய்யுது அது கூடி ஒன்று நோக்கணும். ஜீவச்சைதம் என்பது பிரபஞ்ச சைதன்யத்தாகமான அத்தியந்தாதுனிகாஸ்திரஜன்மார் யாதொரு சசயவும் இல்ல. காரணம் நம்மளோட கண்ணெந்து கொண்டு பிரவர்த்திக்கோ, எந்த மூக்கு எங்கனையான ஒரு முல்லப்பூவிட் வாசன திச்சறியது, எந்த நாக்கு எங்கனையான சாம்பாறிண்ட் சுவாது திச்சறியது, எந்த த்வக்கு எங்கனையான சூடும் தணுப்பும் திச்சறியது, எந்த செவி எங்கனையான யேசுதாசன் பாலமுரளி கிருஷ்ணாயுடையும் சங்கீதம் திச்சறியது, எந்த செவி எங்கனையான மலையாள அக்ஷரங்கள் சேர்ந்த பதங்கள் சேர்ந்த வரிகள் சேர்ந்த சந்தேஷம் திச்சறியது என்று சோதிச்சால் அதி உத்தரம் பரையான் ஒரொற்ற உத்தரம் மாத்தமே உள்ளு. எந்த சரீரத்தில் பிரவர்த்திக்கிற பிரபஞ்ச சைதன்யத்தின் அம்சத்தின் அது மாத்திரம் திச்சறியான் சாதிக்கும். ஈ தலைச்சோறினகத்து ஒரு கிலோவில் தாழே மாத்திரம் பாரமுள்ள தலைச்சோறினகத்தை ஒரு பர்சன்ட் பிரவர்த்தனம் கொண்டு 10,000,000 10,00,000 வஸ்துக்களே மெம்மரியில் வைக்க சாதிக்கிறது எந்தொண்டான என் ஒரு சோதம் ஏது பள்ளி அச்சனோடும் ஏது மௌலவியோடும் ஏது கம்யூனிஸ்டுகாரனோடும் சோதிச்சால் உள்ளிண்ட் உள்ளிண்ட் உள்ளில் அவர் பரையாதிக்கன் சாத்தியமல்ல. ஈஸ்வர சைதன்யமான ஈஸ்வர சைதன்யம் உள்ளது கொண்டாடு. ஷ்ருண்வந்து விஸ்வே அமிரதஸ்ய புத்ரா ஆயே தாமானி திவ்யானி தஸ்து. அமரத்வத்தின் புத்திரன்மாரே, பிரபஞ்ச சைதன்யத்தை குறித்து நமக்கு ஒருமிச்சு பாடாம் என்று ரிஷிவரியன்மார் பரஞ்சப்போல் கஷ்டம். பைபிளில் பரையுன்னு ஹே மனுஷ்யா நீ பாபியாகுன்னு என்று. எங்கனையா அது சாதிக்க? பிரபஞ்ச சைதன்யத்தின் அம்சம் நின்னில் அடங்கி இருக்கும்போல் நீ எங்கனையா பாபியாக? வைருத்தியம் மாத்திரமாயிட்டுள்ள ஒரு வரி. அது மாத்திரல்ல, அங்கே பாபியாக காரணம் ஈஸ்வரன் பரஞ்சதின் விபரீதமாயிட்டு ஞானக்கனி என்ன அறிவு நேடியது கொண்டு மாத்திரம் ஞானக்கனி கழிச்சு
അറിവ് നേടിയത് കൊണ്ട് മാത്രം ശ്രീകൃഷ്ണൻ ഇപ്പുറത്ത് പറയുന്നുണ്ട് നഹിജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ, അറിവിന് തുല്യമായിട്ട് പവിത്രമായിട്ട് ഒന്നുമില്ല എന്ന് അസന്നിഗ്ധമായി ശ്രീകൃഷ്ണൻ ഡിക്ലെയർ ചെയ്തപ്പോൾ ബൈബിളിൽ ഉൽപ്പത്തിയില് ജ്ഞാനക്കനി തിന്ന് വിവേചനം നേടി വിവേകം നേടി തുണിയുടുത്ത ആദവും അവയെയും തുണിയുടുത്തതിനോ ജ്ഞാനക്കനി തിന്നതിനോ ആണ് ശപിച്ചത് എന്ന് വ്യക്തം, പാപിയായി തീരട്ടെ എന്ന്. ഏതായാലും നാം വേദചിന്താധാരയിലൂടെ പോയാൽ ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്ര, അമരത്വത്തിന്റെ ചൈതന്യം നിറഞ്ഞ ഈ ശരീരത്തിൽ നിന്നാണ് ശ്രീകോവിലിനകത്ത് പ്രതിഷ്ഠിക്കാൻ പോകുന്ന ബിംബത്തിലേക്ക് ചൈതന്യം പകരേണ്ടത്. പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ സ്കൂട്ടറിലേക്കും കാറിലേക്കും പമ്പ് ചെയ്യുന്ന മാതിരി മനുഷ്യനിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ ശരീരശുദ്ധിയും മനഃശുദ്ധിയും വാക്ശുദ്ധിയും കർമ്മശുദ്ധിയും ധർമ്മശുദ്ധിയുമുള്ള തന്ത്രിമാര് നിരന്തരം 10,000 ഗായത്രി മന്ത്രം ചൊല്ലി സസ്യാഹാരം കഴിച്ച് സാത്വീക ജീവിതമനുഷ്ഠിക്കുന്ന നല്ല തന്ത്രിമാര് ചീത്ത തന്ത്രിമാരാകരുത്. വിത്ത് ഗുണം 10 എന്ന് പറയാറുണ്ട്. നല്ല തന്ത്രിമാര് ശാശ്വതമായ ചൈതന്യത്തെ ബിംബത്തിലേക്ക് ആവാഹിക്കണം. ആ ആവാഹനം സ്വന്തം ശരീരത്തിൽ നിന്നാണ് തന്ത്രിമാര് നടത്തുന്നത്. പാറശ്ശാല മഹാദേവ ക്ഷേത്രത്തില് ആവാഹിക്കാൻ വരുന്ന തന്ത്രി ഉണ്ടെന്ന് വിചാരിക്കുക. 100 മുൻപ് ഇവിടെ ശിവലിംഗം പ്രതിഷ്ഠിച്ചപ്പോൾ ആ ശിവലിംഗത്തിലേക്ക് ഏതോ ഒരു ഉജ്ജ്വലനായ തന്ത്രി ബിപ്രദോഭിക്കുടാരം മൃഗമഭയവരൌ സുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്ത സരസിജനിലയോ വ്യാഘ്ര ചർമാത്തവാസ ധ്യേയോ മുക്ത പരാഗ അമൃതരസകിലത ദൃപ്രഭ പഞ്ചവക്ത്ര ത്രക്ഷകോടീര കോടിര ഗടിത തുഹിനരോചിഷ്കലാത്തുങ്കമൗലി എന്ന് മഹാദേവനെ ധ്യാനിച്ച് ധ്യേയ പഞ്ചമുഖോരുദ്രസ്ഫടികാമലകാന്തിമാൻ വിദ്യുച്ചുപ്രസിജരജ ശ്യാമാന്യസ്യ മുഖാനിതോ ജടാവബദ്ധേന്ദുകല പ്രിയായും നാഗഭൂഷണ എന്ന് പറഞ്ഞ് ശിവനെ ആഗച്ഛ ആഗച്ഛ ആവാഹയാമി എന്ന് പറഞ്ഞ് സ്വന്തം ശരീരത്തിലെ ജീവാത്മാവിന്റെ അംശത്തെ അല്പം തുളസിയിലും അക്ഷതത്തിലും അതുപോലെ ചന്ദനത്തിലും ഗംഗയിൽ നിന്ന് കൊണ്ടുവന്ന ജലത്തിന് തുല്യമായി ശംഖതീർത്ഥവും കയ്യിലെടുത്ത് ഇടതു വശത്തുള്ള മൂക്കിന്റെ നാസാദ്വാരത്തിൽ കൂടി വായു അകത്തേക്കെടുത്ത് വലതുവശത്തുള്ള നാസാദ്വാരത്തിൽ കൂടെ വായു പുഷ്പത്തിലേക്കെടുത്ത് അതിന് ശിവശക്തിയുണ്ടെന്ന് കംപ്ലീറ്റായിട്ട് പ്രൂവ് ചെയ്ത് അത് ബിംബത്തിലേക്കിടുന്നതിനു മുൻപ് ആ ബിംബത്തിൻ്റെ പാദത്തിൽ തൊട്ട് ഈ തന്ത്രിമുഖ്യൻ ഋഷിതുല്യനായ പൂജാരിയായ തന്ത്രി ഒരു സത്യപ്രതിജ്ഞ ചൊല്ലണം. ശതതാരമുച്ച മക്ഷീയമാണം വിപശ്ചിതം പിതരം വക്ത്വാനാം മേളിമദന്തം പിത്രോരുപസ്തേ തം രോദസി പിവ്രതം സത്യവാചം. അച്ഛനമ്മമാരെ തൊട്ട് പീഠത്തിൽ തൊട്ട് സത്യം ചെയ്യുകയാണ്. പഞ്ചശുദ്ധിയോടുകൂടിയാണ് പരമപവിത്രനായ നാരായണ ഗുരുദേവൻ പറഞ്ഞ ശരീര വാക്ക് മനസ്സ് കർമ്മ ആഹാരശുദ്ധിയോടുകൂടിയാണ് ഞാൻ ഈ ശിലാരൂപത്തിലുള്ള ബിംബത്തിലേക്ക് പരമാത്മ ചൈതന്യത്തിന്റെ അംശമായ ജീവാത്മ ചൈതന്യത്തെ അക്ഷതത്തിലൂടെ ആവാഹിക്കുന്നത് എന്ന് സത്യം ചെയ്ത് നേരത്തെ പറഞ്ഞ മന്ത്രത്തിലൂടെ ആവാഹിച്ച് നമ്മളുടെ വീട്ടില് ഗേറ്റിൽ നിന്നകത്തേക്ക് കടന്നു വരുന്ന അതിഥിയെ പോലെ സ്വീകരിക്കുന്ന ചടങ്ങാണ് ധ്യായാമി എന്ന് പറഞ്ഞ് ഒരു പൂവ് പീഠത്തിലേക്കിടുകയാണ്. ധ്യാനം സമർപ്പയാമി ആവാഹയാമി ആവാഹനം സമർപ്പയാമി പാദയോ പാദ്യം സമർപ്പയാമി അതിഥിയുടെ കാല് കഴുകുന്നത് പോലെ അർഘ്യം അർഘ്യം സമർപ്പയാമി ആചമനം സമർപ്പയാമി അതിഥിയെ അകത്തേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം അവിടെയിരിക്കാൻ തീരുമാനിച്ചതുപോലെ സ്നാനം സമർപ്പയാമി അതിഥിക്ക് കുളിക്കാൻ സൗകര്യം ഏർപ്പെടുത്തുന്നു. കുളിക്കഴിക്കാനുള്ള വസ്ത്രം സമർപ്പയാമി കുളി കഴിഞ്ഞതിന് ശേഷം ചന്ദനം കൊടുക്കാറുണ്ട്. ഗന്ധം സമർപ്പയാമി എന്നിട്ട് അദ്ദേഹത്തിനൊരു മാല കൊടുക്കണം. ആഭരണാനി സമർപ്പയാമി അതിനുശേഷം അല്പം എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം. മധുവർക്കം സമർപ്പയാമി അതിനുശേഷം പുനരാചമനം സമർപ്പയാമി ഇതെല്ലാം കൊടുത്ത് അർഘ്യം സമർപ്പയാമി പാചമനം സമർപ്പയാമി മധുവർക്കം സമർപ്പയാമി പുനരാചമനം സമർപ്പയാമി പാദയോ പാദ്യം സമർപ്പയാമി എന്ന് പറഞ്ഞ് പുഷ്പം സമർപ്പയാമി ഗന്ധം സമർപ്പയാമി ധൂപമാഗ്രാപയാമി ദീപം ദർശയാമി നിവേദ്യാർത്ഥേ അമൃതം നിവേദയാമി ഭക്ഷണം കൊടുക്കണം. ഉപഹാരാർത്ഥേ ക്രമുകതാംബൂലം സമർപ്പയാമി അതിഥിക്ക് വിറ്റിലയും അടക്കയും കൊടുക്കുന്നത് പോലെ സ്വീകരിച്ചു കൊണ്ടുവന്ന മഹാദേവന് ആ ബിംബത്തിൽ ഈശ്വര ചൈതന്യത്തെ ആവാഹിച്ച് ക്രമുകതാംബൂലം സമർപ്പയാമി അതിനുശേഷം നീരാഞ്ജനം സമർപ്പയാമി ഇങ്ങനെ ഓരോന്നും സമർപ്പിച്ച് നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ആവാഹന മന്ത്രങ്ങൾ ചൊല്ലി അവിടെ ആവാഹിതോഭവ ഞാൻ ആവാഹിച്ചതായി തീരട്ടെ സംസ്ഥാപിതോഭവ ഈ പ്രപഞ്ച ചൈതന്യമേ ആ ബിംബത്തിൽ സ്ഥാപിക്കപ്പെട്ടതായിട്ട് തീരട്ടെ സ്വാഗതോഭവ ഞങ്ങൾ എല്ലാവരും അങ്ങയെ സ്വാഗതം ചെയ്യുന്നതായിട്ട് തീരട്ടെ വ്യാപ്തോഭവ അങ്ങയുടെ ചൈതന്യം ഈ പ്രപഞ്ചം മുഴുവനും ഈ ക്ഷേത്രം മുഴുവനും നിറഞ്ഞതുപോലെ ആയിത്തീരട്ടെ എന്ന് പറഞ്ഞ് ആ പ്രപഞ്ച ചൈതന്യത്തെ ആവാഹിച്ച് ബിംബത്തിൽ പ്രതിഷ്ഠിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഭാരതീയൻ എന്താ ചെയ്തത് പ്രപഞ്ചത്തിൻ്റെ മെറ്റീരിയൽ കോൺസ്റ്റിറ്റ്യുവൻ്റായ ആ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായ ഒരു ഗാലക്സിയുടെ ഭാഗമായ സൂര്യൻ്റെ ഭാഗമായ ഭൂമിയുടെ ഭാഗമായ പർവ്വതത്തിൻ്റെ ഭാഗമായ ശിലയുടെ ഭാഗമായ ആ സ്ഥാനത്തിലേക്ക് പ്രപഞ്ച ചൈതന്യമായ പരമാത്മ ചൈതന്യത്തിൻ്റെ ഭാഗമായ ജീവാത്മ ചൈതന്യത്തെ ആവാഹിച്ചിരുത്തിയപ്പോൾ ക്ഷേത്രത്തിൻ്റെ രണ്ട് കാര്യങ്ങൾ മുഴുവനുമായി. ഇനി മൂന്നാമതൊരു കാര്യമുണ്ട്. എന്താണ് ക്ഷേത്രം? ക്ഷയാത്രായതേ ഇതി ക്ഷേത്ര നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നതേതാണോ അത് ക്ഷേത്രം. ആ നാശമേതാണ്? മനുഷ്യന്റെ സർവജീവജാലങ്ങളുടെയും ചൈതന്യം എപ്പോഴാണോ അറ്റുപോകുന്നത് അതാണ് നാശം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിനകത്ത് പ്രകൃതിയുടെ എൻവയോൺമെന്റൽ സിസ്റ്റത്തിൻ്റെ എക്കോ ഫ്രണ്ട്ലി സിസ്റ്റത്തിൻ്റെ സമഗ്രമായ ഒരു ചൈതന്യമാണ് ക്ഷേത്രത്തിനകത്തുള്ളത്. അതുകൊണ്ട് ഒരു യാഗശാല ഒരു യജ്ഞശാലയായിട്ടാണ് ഭാരതത്തിൽ ക്ഷേത്രത്തെ കാണുന്നത്. ആ യജ്ഞശാലയുടെ തുടക്കം ബിഗിനിങ് പോയിന്റ് കൊടിമരമാണ്. ബിഗിനിങ് പോയിന്റ് കൊടിമരം വരാൻ കാരണം യാഗശാലയുടെ തുടക്കം എന്ന് പറയുന്നത് രൂപം എന്ന് പറയുന്ന കൊടിമരമാണ്. ആ കൊടിമരത്തിന് അകത്തേക്ക് കയറിയാൽ ബലിക്കല്ല് കാണാൻ സാധിക്കും. യാഗശാലയില് അഗ്നിദ്രം എന്ന് പറയുന്ന സ്ഥലം, അതിൻ്റെ അകത്തേക്ക് കയറി രണ്ട് സൈഡിലും നോക്കിയാൽ രണ്ട് വലിയ അമ്പലങ്ങളുണ്ട്. അവിടെയാണ് മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത്, അവിടെയാണ് സുദർശന ഹോമം നടത്തുക, അവിടെയാണ് ഗണപതി ഹോമം നടത്തുക, അവിടെയാണ് തന്ത്രിമാര് അവരവരുടെ ജപ കർമാദികള് സന്ധ്യാവന്ദനം എല്ലാം നടത്തുക. ആരെങ്കിലും പുറത്തു നിന്ന് വന്നാൽ അവർക്ക് നാമം ജപിക്കാനും വലിയമ്പലത്തിലാണ് സ്ഥലം. അതുകൊണ്ട് അതിനെ ഹവിർദാനം എന്ന് പറയുന്നു. യാഗശാലയില് ക്ഷേത്രത്തിലും വലിയമ്പലം എന്ന് പറയുന്നു. അതിൻ്റെ അകത്തേക്ക് കയറിയാൽ മണ്ഡപം കാണാൻ സാധിക്കും. ആ മണ്ഡപത്തിലാണ് യാഗശാലയില് സാമവേദം ആലപിക്കുന്ന തന്ത്രിമാര്, അതുപോലെ അവിടത്തെ പൂജാരികള് യജ്ഞത്തിലെ ഋത്വിക്കുകൾ എന്ന് പറയാറുണ്ട്. ഋക്കുകൾ അറിയാവുന്നവര്, വേദമന്ത്രം അറിയാവുന്നവര്, ആ വേദമന്ത്രം അറിയാവുന്നവര് ക്ഷേത്രത്തില് മണ്ഡപത്തിലിരുന്ന് വേദമന്ത്രം ചൊല്ലണം. എന്തിനാ വേദമന്ത്രം ചൊല്ലുന്നത്? ആ ക്ഷേത്രത്തിനകത്ത് അത്യന്താധുനിക ഊർജതന്ത്രം പറയുന്ന സൗണ്ട് എനർജി, ആ സൗണ്ട് എനർജി കൊണ്ട് നിറയ്ക്കണം. ഏതു തരത്തിലുള്ള സൗണ്ട് എനർജി? പോപ്പ് മ്യൂസിക്കിന്റെ സൗണ്ട് എനർജി അല്ല. പോപ്പ് മ്യൂസിക് നല്ല ഒരു സ്റ്റേജിൽ അവതരിപ്പിച്ച് അതിൻ്റെ മുമ്പില് കുറെ ചെടികൾ വെച്ച് നോക്കാം. കുറെ ചെടികൾ വെച്ച് അതിൻ്റെ പുറകില് കർണപുടം തഴച്ച് കയറുന്ന മാതിരി ഉള്ള ശബ്ദമുണ്ടാക്കിയിട്ട് കേരള യൂണിവേഴ്സിറ്റിയിലെ ബോട്ടണി പ്രൊഫസറെ കൊണ്ടുവന്ന് ഈ ചെടിയുടെ അവസ്ഥ എന്താണ് എന്നൊന്ന് വിശകലനം ചെയ്യാം. ആ ചെടിയുടെ ഏറ്റവും ടെൻഡർ ആയിട്ടുള്ള ഇലകളും തണ്ടും മുഴുവനും ഈ വയലന്റ് ആയിട്ടുള്ള പോപ്പ് മ്യൂസിക്കിന്റെ ഘോര ശബ്ദത്തില് പ്രോട്ടോപ്ലാസം പൊട്ടി ഒഴുകുന്നത് കാണാൻ സാധിക്കും. മറ്റൊരർത്ഥത്തില് ക്ഷേത്രത്തിന് സാധ്യമല്ലാത്ത, അനുയോജ്യമല്ലാത്ത വാദ്യങ്ങൾ ഉജ്ജ്വലമായ ശബ്ദം, ഉഗ്രമായ ശബ്ദമുണ്ടാക്കുമെങ്കിലും അത് ശരീരത്തിനോ മനുഷ്യനോ മറ്റു ജീവജാലങ്ങൾക്കോ റിസീവ് ചെയ്യാൻ പറ്റുന്ന ആംപ്ലിറ്റ്യൂഡിലുള്ളവയല്ല. അതുകൊണ്ട് മനുഷ്യ ശരീരത്തിന്, കർണത്തിന്, ചെവിക്ക് സ്വീകരിക്കാൻ പറ്റിയ വിധത്തിൽ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും വേവ് ലെങ്തുമുള്ള ശബ്ദമാണ് ഭാരതീയര് സംഗീത രീതിയില് സംഗീത വാദ്യങ്ങളായി, അഷ്ടപതിയായി, കർണാട്ടിക് മ്യൂസിക്കായി ക്ഷേത്രത്തിൽ ആലപിക്കാറുള്ളത്, ആലപിക്കണമെന്ന് പറയാറുള്ളത്. ആ അതിനേറ്റവും യോജിക്കുന്ന തരത്തിലുള്ള തരംഗങ്ങൾ ഉണ്ടാക്കുന്നതാണ് വേദമന്ത്രങ്ങള്. അകത്ത് രുദ്രമന്ത്രം ചൊല്ലുന്ന ആ തിരുമേനിമാരോട് ചോദിച്ചാൽ അവരാ മന്ത്രം ചൊല്ലുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അതിനകത്ത് യജുർവേദത്തിന്റെ കുറച്ച് കാസറ്റുമുണ്ട്. എത്ര അപ്സും ഡൗൺസും ചേർന്നിട്ട ഒരു പക്ഷേ നമ്പൂതിരിമാർക്ക് അതിന്റെ അർത്ഥമൊന്നും അറിഞ്ഞൊന്നു വരില്ല. നിങ്ങൾ പോയി ചോദിക്കേകാചമേ തിസ്രഷ്ടമേ പഞ്ചചമേ സപ്തചമേ നവചമ ഏകാദശചമേ ത്രയോദശചമേ പഞ്ചദശചമേ സപ്തദശചമേ നവദശചമേ ഏകവിഗംശതിഷ്ടമേ ത്രയോവിഗംശതിഷ്ടമേ പഞ്ചവിഗംശതിഷ്ടമേ സപ്തവിഗംശതിഷ്ടമേ നവവിഗംശതിഷ്ടമേ ഏകത്രിഗംശഷ്ടമേ ത്രയത്രിഗംശഷ്ടമേ എന്ന് പറഞ്ഞ് മുമ്പോട്ടു പോയി വാജശ്ച പ്രസവശ്ച ബിജശ്ച ക്രതുശ്ച സുവശ്ച മൂർധാ ച വ്യസ്നിയശ്ചാന്ത്യായനശ്ച അന്ത്യശ്ച ഭുവനശ്ച ഭുവനശ്ചാധിപതേശ്ച എന്ന് മന്ത്രം അവര് പറയും. ആ നമ്പൂതിരിയുടെ അടുത്ത് ചെന്ന് ചോദിക്കാം, ഏകാചമേ തിസ്രശ്ചമേ എന്ന് പറഞ്ഞാൽ അരത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലേ? അപ്പ നമ്പൂതിരി പറയും, അത് ശരിയാണല്ലോ, ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തൊന്ന് അരത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അതും ശ്രുതിയോടുകൂടി ചെല്ലുമ്പോൾ മന്ത്രമായി തീരും. ജോമെട്രിക് പ്രോഗ്രഷനും ശ്രുതിയോടുകൂടി ചൊല്ലുമ്പോൾ മന്ത്രമായിരിക്കും. ഏകം ച ദശം ച ദശം ച ശതം ച ശതം ച സഹസ്രം ച സഹസ്രം ചായുതം ച അയുതം ച പ്രയുതം ച പ്രയുതം ച നിയുതം ച നിയുതം ചാർഭുതം ച അർഭുതം ച നർഭുതം ച. പത്ത് റേസ് ടു പൂജ്യം, പത്ത് റേസ് ടു ഒന്ന്, പത്ത് റേസ് ടു രണ്ട്, പത്ത് റേസ് ടു മൂന്ന്, പത്ത് റേസ് ടു നാല്, പത്ത് റേസ് ടു അഞ്ച്, പത്ത് റേസ് ടു ആറ്, പത്ത് റേസ് ടു പതിനെട്ട് വരെയുള്ള സംഖ്യ ബി സി 3500 എഴുതിയ യജുർവേദ മന്ത്രത്തില് ഈ ക്ഷേത്രത്തിന്റെ അകത്തിരിക്കുന്ന തന്ത്രിമാര് ചൊല്ലാറുണ്ട്. ഒരു പക്ഷേ അവർക്ക് അറിഞ്ഞുകൂടാ ജോമെട്രിക് പ്രോഗ്രഷൻ ആണെന്ന്. യവാഷ്ടമേ മാഷാഷ്ടമേ തിലാഷ്ടമേ ഗോധൂമാഷ്ടമേ മസുരാഷ്ടമേ പ്രിയങ്കവശ്ചമേ നവശ്ചമേ ശ്യാമാകാശ്ചമേ. ഈ മന്ത്രങ്ങൾ ചൊല്ലി ആ മന്ത്രങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ ശബ്ദത്തിന്റെ വൈബ്രേഷൻ അൾട്രാ റിസെപ്റ്റീവ് സെൻസറി ഓർഗൻസിനെ എക്സൈറ്റ് ചെയ്യുന്ന സൗണ്ട് എനർജിയിലൂടെ ആ ക്ഷേത്രാന്തരീക്ഷത്തെ നിറയ്ക്കാൻ വേണ്ടിയാണ് മണ്ഡപത്തില് വേദമന്ത്രം ചൊല്ലുന്നത്. ആ മണ്ഡപം കഴിഞ്ഞകത്തേക്ക് പോയാൽ ശ്രീകോവിലുണ്ട്. ലോകത്തിലെ ഭാരതത്തിലെ ഏത് ക്ഷേത്രവും ശ്രീകോവില് ഒന്നുകിൽ സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ സർക്കിൾ ആയിരിക്കണം. കാരണം 5000 വർഷങ്ങളായി ഭാരതത്തിൽ നടത്തുന്ന എല്ലാ യജ്ഞങ്ങളുടെയും യാഗകുണ്ഡം, യാഗാഗ്നികുണ്ഡം എന്ന് പറയുന്നത് സ്ക്വയറോ അതല്ലെങ്കിൽ സർക്കിളോ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. ആ സർക്കിൾ അല്ലെങ്കിൽ സ്ക്വയറാണ് ശ്രീകോവിലായിട്ട് നാം പ്രതിഷ്ഠിക്കുന്നത്. അതിനകത്ത് പ്രപഞ്ചത്തിന്റെ അംശമായ ബിംബത്തെ ജീവചൈതന്യത്തിന്റെ അംശം കൊടുത്ത് അകത്ത് പ്രതിഷ്ഠിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ യാഗാഗ്നിശാലയില് യാഗം നടത്തുന്ന യാഗാഗ്നികുണ്ഡത്തില് നടുക്ക് എരിഞ്ഞു മുകളിലേക്ക് വരുന്ന അഗ്നി പോലെ ഊർജത്തിന്റെ സ്രോതസ്, ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയുടെയും സ്രോതസ്സായിട്ട് ആ ബിംബത്തെ നാം പ്രതിഷ്ഠിക്കുന്നത്. എത്ര ബ്യൂട്ടിഫുൾ കൺസെപ്റ്റ്! പ്രപഞ്ചത്തിന്റെ ഭാഗമായ ശില, പരമാത്മ ചൈതന്യത്തിന്റെ ഭാഗമായ ജീവാത്മ ചൈതന്യത്തിൽ നിന്ന് ആവാഹിച്ചെടുത്ത് യാഗാഗ്നിശാലയ്ക്ക് തുല്യമാക്കിക്കൊണ്ട് യജ്ഞസ്ഥലം നിർത്തി നടത്തിയിട്ട് ആ ഉജ്ജ്വലമായ യാഗാഗ്നി ജ്വാലയിലേക്ക് കമ്പയർ ചെയ്ത് കൊണ്ടുവരാൻ ഭാരതീയർക്ക് സാധിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ചിലര് പറയാറുണ്ട്, ഒരു ക്ഷേത്രം നശിപ്പിച്ചാൽ, ഒരു ദേവാലയം നശിപ്പിച്ചാൽ അത്രയും അന്ധവിശ്വാസം പോയി എന്ന്. ഈ ക്ഷേത്രത്തിന്റെ ചൈതന്യം 1% അറിയാവുന്ന വ്യക്തി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാതെ ഒരു ശാസ്ത്രജ്ഞൻ പറയുകയാണെന്ന് വിചാരിക്കുക, 7 ജന്മം ഗതി പിടിക്കില്ല. കാരണം അൾട്രാ മോഡേൺ സയന്റിഫിക് കൺസെപ്റ്റ് ആണിത്. എനിക്കറിയാത്തത്, ഞാൻ അംഗീകരിക്കാത്തത്, ഞാൻ വിശ്വസിക്കാത്തതെല്ലാം അന്ധവിശ്വാസം എന്ന കേരളീയന്റെ ചിന്താധാരയുടെ ഭാഗമാണ്. ഒരു ക്ഷേത്രം നശിപ്പിച്ചാൽ അത്രയും അന്ധവിശ്വാസം പോകുമെന്ന് പറഞ്ഞത് ഇതിനകത്ത് അന്ധവിശ്വാസമില്ല, ഇതിനകത്ത് അനാചാരമില്ല, മനസ്സിലാക്കാൻ പറ്റാത്തവന്റെ അന്ധമായ അപ്രോച്ചാണ് അതിനകത്തിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ആരും തന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വിളിക്കാറില്ല. അവിടെ വന്ന് നാം നടത്താറുള്ളത് എന്താ? ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്ന് കണ്ണടച്ച് ഒരു 11 സെക്കൻഡ് നിങ്ങൾ നിന്നാൽ തിയററ്റിക്കൽ ഫിസിക്സ് ഊർജതന്ത്രം പറയുന്ന എനർജി ട്രാൻസ്ഫർ ആണ് അവിടെ നടക്കുന്നത്. ആ ബിംബത്തിനകത്ത് നിറച്ചും എനർജിയുണ്ട്. അതെങ്ങനെയാ വിശ്വസിക്ക? കാവി വസ്ത്രം ഉടുത്ത പൂജാരി പൂജിച്ചത് കൊണ്ടാണോ? അല്ല, പൂണൂലിട്ട ബ്രാഹ്മണൻ പൂജിച്ചത് കൊണ്ടാണോ? മാത്രമല്ല, ബ്രാഹ്മണ്യത്തിലേക്ക് ഉയർന്ന ആര് പൂജിച്ചാലും അതിനകത്തേക്ക് എനർജി വരും. അതിന് കാരണമുണ്ട്. ശ്രീകോവിലിനകത്ത് നിറച്ചും വിളക്ക് വച്ചിരിക്കുകയാണ്. വിളക്ക് എന്താണെന്ന് ചോദിക്കാൻ ഒരു ഫിസിക്സ് പ്രൊഫസറുടെ അടുത്തും പോവണ്ട. ആ ക്ഷേത്രത്തിൽ പഞ്ചവാദ്യം നടക്കുമ്പോൾ, നാദസ്വരമേളം നടക്കുമ്പോൾ, ശംഖ ഊതുമ്പോൾ, എടയ്ക്ക അടിക്കുമ്പോൾ, അവിടെ മുഴുവനും സൗണ്ട് എനർജിയുടെ പ്രവാഹമാണ് ക്ഷേത്രാന്തരീക്ഷത്തിൽ നിറയുന്നത്. ഈ വിളക്കിന്റെ പ്രകാശം, കർപ്പൂരം കത്തുമ്പോഴുള്ള ജ്വാല, ചന്ദനത്തിരിയുടെ ജ്വാല, ഇത് മുഴുവനും തന്നെ ലൈറ്റ് ആൻഡ് ഹീറ്റ് എനർജി ശ്രീകോവിലിനകത്തേക്ക് കൊടുക്കുന്നു. സുഗന്ധമുള്ള പുഷ്പങ്ങള്, സുഗന്ധമുള്ള ഇലകള്, ചന്ദനത്തിരി, ധൂപം, ഇവയിൽ നിന്ന് വരുന്ന ആ സുഗന്ധ ദ്രവ്യം അല്ലെങ്കിൽ സുഗന്ധം കെമിക്കൽ എനർജിയാണ് ശ്രീകോവിലിനകത്തും ക്ഷേത്രത്തിനകത്തും ഈ ഉജ്ജ്വലമായ കെമിക്കൽ എനർജി നിറയുന്നു. അപ്പൊ ഏതു തരം എനർജി ആയി ക്ഷേത്രത്തില്? സൗണ്ട് എനർജി, ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി, കെമിക്കൽ എനർജി പ്ലസ് സ്പിരിച്വൽ എനർജി, ഇതെല്ലാം അതിനകത്ത് വരുന്നു. അതുപോലെ തന്നെ നാം ആ ബിംബത്തിന് യഥാർത്ഥത്തിൽ നിവേദിക്കാറുണ്ട്. ആ നിവേദ്യം പായസം മുഴുവനും ബിംബം തിന്നാറില്ല. ഒരു തരത്തിലും ബിംബത്തിന് അത്രയും ആവശ്യമില്ല. പക്ഷേ യഥാർത്ഥ പ്രാർത്ഥനയില് നാം നിവേദിക്കുന്ന സമയത്ത് എടത്തോട്ടും വലത്തോട്ടും നിവേദ്യം തട്ടി അതിൻ്റെ രസമാണ് നിവേദിക്കുന്നത് എന്ന് മന്ത്രത്തിൽ പറയാറുണ്ട്. അന്തശ്ചരതി ഭൂതേഷു ഗുഹായാം സർവതോമുഖ ത്വം യജ്ഞ ത്വം വശക്കാര ത്വം വിഷ്ണു പുരുഷപ്പര അമൃത ഉപസ്തരണം അസി എന്ന് പറഞ്ഞ് ഓം പ്രാണായ സ്വാഹ, ഓം അപാനായ സ്വാഹ, ഓം ധ്യാനായ സ്വാഹ, ഓം ഉദാനായ സ്വാഹ, ഓം സമാനായ സ്വാഹ, ഓം നമശിവായ നമസ്വാഹ. ഈ പഞ്ചപ്രാണനെ ബന്ധിപ്പിച്ച് നാം നിവേദിക്കുമ്പോൾ ആ നിവേദ്യം യഥാർത്ഥത്തിൽ പള്ളിയില് യേശുദേവന്റെ രക്തം പോലെയല്ല, ആ പള്ളിയിലെ യേശുദേവന്റെ മാംസം പോലെയുള്ള ഗോതമ്പുണ്ടയല്ല, അത് ഈശാവാസ്യ ഉപനിഷത്തിലെ ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീത. റിപ്പീറ്റേഷൻ, തേന ത്യക്തേന ഭുഞ്ജീത. ആ പ്രപഞ്ച ചൈതന്യത്തിന്റെ അംശത്തിന്റെ മുമ്പില് ഞാൻ സമർപ്പിച്ചതിന് ശേഷം ഞാൻ പ്രസാദം കഴിക്കുന്നു. എത്ര ഉജ്ജ്വലമായ കൺസെപ്റ്റ് ആ ക്ഷേത്രത്തിനകത്ത് നമുക്ക് ലഭിക്കുന്നു. അതാണ് നാം പ്രസാദമായി കൊടുക്കുക. ഇനി തിരിച്ചൊരു കോൺവേഴ്സ് തിയറം ഒന്ന് നോക്കുക. എന്താ കോൺവേഴ്സ് തിയറം? നിങ്ങള് ശ്രീകോവിലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ശ്രീകോവിലിന്റെ അകത്തെ പ്രഭാപൂരിതമായ വിളക്ക്, പിച്ചള നിറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ സ്വർണം പൂശിയ ശ്രീകോവില്, നിറമുള്ള പുഷ്പങ്ങള്, ജ്വാലകൾ വെട്ടിത്തിളങ്ങുന്ന വിളക്ക് നിങ്ങളുടെ കണ്ണിനെ, സെൻസറി ഓർഗനായ കണ്ണിനെ ഊർജം കൊണ്ട് ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. അതുപോലെ ആ ക്ഷേത്രത്തിനകത്തെ സംഗീതാത്മകമായ സർവശബ്ദ തരംഗങ്ങളും ക്ഷേത്രാന്തരീക്ഷത്തിൽ സൗണ്ട് എനർജി കൊണ്ട് നിറയ്ക്കുന്നത് മാതിരി നിങ്ങളുടെ ചെവിയെ ഉജ്ജ്വലമായി പ്രവർത്തനോന്മുഖമായ ചൈതന്യവത്താക്കുന്നു. അടുത്തത്, അവിടെ നിന്ന് തരുന്ന, അവിടെ നിന്ന് ലഭിക്കുന്ന ഓരോ പുഷ്പവും ചന്ദനത്തിരിയുടെ സുഗന്ധവും ക്ഷേത്രത്തിന്റെ മൊത്തത്തിൽ കാണുന്ന സുഗന്ധം നിങ്ങളുടെ നാസാരന്ധ്രമായ മൂക്കിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. അവിടെ നിന്ന് ലഭിക്കുന്ന ചന്ദനം, കളവം, അതുപോലെ കുങ്കുമം, മറ്റ് പ്രസാദം, ഇവയെല്ലാം തന്നെ നിങ്ങളുടെ ത്വക്ക് എന്ന് പറയുന്ന പഞ്ചേന്ദ്രിയത്തെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദത്തില് 90% പ്രസാദവും ഫ്രക്ടോസ് എന്ന ഷുഗർ അടങ്ങിയിരിക്കുന്നതാണ്. ഷുഗറ് നാം കഴിച്ച് 7 മിനിറ്റ് കഴിയുമ്പോൾ ബോഡി അബ്സോർബ് ചെയ്ത് കഴിയും. ആ ഷുഗറ് നാം ഏതിലൂടെയാണ് കഴിക്കുക? ഈശ്വരന് നിവേദിച്ച ഉണ്ണിയപ്പം, ഈശ്വരന് നിവേദിച്ച പായസം, ഈശ്വരന് നിവേദിച്ച ത്രിമധുരം, ഈശ്വരന് നിവേദിച്ച പഴങ്ങള്, ഏതും ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്നത് സ്വീറ്റാണ്. ആ സ്വീറ്റ് ആകാൻ കാരണം അത് ഏറ്റവും പെട്ടെന്ന് നാക്ക് എന്ന പഞ്ചേന്ദ്രിയത്തെ ആക്ടിവേറ്റ് ചെയ്യണം. അപ്പൊ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് എന്തിനാ? ആ പൂജാരിയോട് ഞാൻ ചെയ്ത പാപങ്ങൾ ഏറ്റു പറയാനല്ല. പൂജാരിക്ക് അതിൽ യാതൊരു റോളുമില്ല. പൂജാരിക്ക് ഒരു റോളും ഉണ്ടാകാനും പാടില്ല. പൂജാരി ആ ക്ഷേത്ര ബിംബത്തിന്റെ പിതൃസ്ഥാനത്തിരിക്കുന്ന ആചാര്യൻ മാത്രം. അദ്ദേഹത്തിന്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഒരു പെട്രോൾ പമ്പിന്റെ ഉടമസ്ഥൻ വലിയ ടാങ്കറില് പെട്രോൾ കൊണ്ടുവന്ന് ഈ പമ്പിലെ സ്റ്റോറേജ് ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ ആ ക്ഷേത്രത്തിലെ പൂജാരി ബിംബത്തിലേക്ക് ചൈതന്യം പമ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ മുമ്പിൽ വരുന്ന ഭക്തന് യഥാർത്ഥത്തിൽ ബിംബത്തിലെ ചൈതന്യം, പരമാത്മ ചൈതന്യം, ഒരു കിർലിയൻ ഫോട്ടോഗ്രാഫി എടുത്താൽ വളരെ വലിയ ഓറ ആ ബിംബത്തിന് ചുറ്റും കാണാമെന്ന് മോസ്കോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ കൊറോട്ട് കോവ് എന്ന ശാസ്ത്രജ്ഞൻ തെളിയിച്ചിട്ടുണ്ട്. രണ്ട് രീതിയിൽ, കിർലിയൻ ഫോട്ടോഗ്രാഫിയിലൂടെയും ഗ്യാസ് ഡിസ്ചാർജ് വിഷ്വലൈസേഷൻ ഫോട്ടോഗ്രാഫി GDVയിലൂടെയും തെളിയിച്ചിട്ടുണ്ട്. ആ പരമാത്മ ചൈതന്യത്തിന്റെ ഭാഗമായ ബിംബത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യൻ ജീവാത്മ ചൈതന്യത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. ആ ജീവാത്മ ചൈതന്യം വിൽ ബി അറ്റ് എ ലോവർ ലെവൽ, വെയർ ആസ് പരമാത്മ ചൈതന്യം, ആസ് യു ഓൾ നോ, അറ്റ് ഹയ്യർ ലെവൽ. ആ പരമാത്മ ചൈതന്യത്തിന്റെ ഉയർന്ന ഊർജ നിലയിൽ നിന്ന് ജീവാത്മ ചൈതന്യത്തിന്റെ ലോവർ ലെവലിലേക്ക് എനർജി ഫ്ലോ ചെയ്യാൻ ഒരു വിഷമവും ഇല്ല. ചൂടുള്ള പാത്രത്തിലേക്ക് വെള്ളമൊഴിച്ചാൽ ചൂട് പാത്രത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് പോകുന്നത് പോലെ ഉയർന്ന താപത്തിൽ നിന്ന് താഴ്ന്ന താപത്തിലേക്ക് ഊർജം പകരുന്നത് പോലെ പരമാത്മ ചൈതന്യത്തിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ ആയ ബിംബത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ജീവാത്മ ചൈതന്യം വശിച്ച മനുഷ്യനിലേക്ക് ഒരു സെക്കൻഡ് ജസ്റ്റ് ലൈക്ക് എ ലൈറ്റ്നിംഗ് എനർജി മാറുമ്പോഴാണ് ഈ ശ്രീകോവിലിന്റെ മുമ്പിൽ നിങ്ങൾ അറിയാതെ കണ്ണടച്ച് നിൽക്കുന്നത്. നിങ്ങൾ അറിഞ്ഞുകൂടാ ശ്രീകോവിലിന്റെ മുമ്പിൽ പോകുമ്പോൾ കണ്ണടയ്ക്കുന്നത്. എന്തിനാ കണ്ണടയ്ക്കുന്നത്? പഞ്ചേന്ദ്രിയങ്ങളെ അകത്തേക്കെടുത്ത് മനസ്സിനെ ബിംബത്തിലേക്ക് ഫോക്കസ് ചെയ്യാം, അറിയാതെ ചെയ്യുന്നതാ. ആ പഞ്ചേന്ദ്രിയങ്ങളുടെ കോൺസെൻട്രേഷൻ ആൻഡ് ഇറ്റ്സ് റിക്വയർഡ് ഫോർ എ 11 seconds, 11 മിനിറ്റ്. അതുകൊണ്ട് എനർജി നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് ലൈക്ക് എ സ്പിരിച്വൽ എനർജി, ഇറ്റ് ഈസ് കോൾഡ് റിയൽ ബയോകെമിക്കൽ ആൻഡ് ഫിസിക്കൽ എനർജി ട്രാൻസ്ഫർ നടക്കും. അതിനു വേണ്ടിയാണ് നിൽക്കുന്നത്. ചില സമയത്ത് ദീപാരാധന നടത്തുമ്പോൾ നിങ്ങൾ കണ്ടു കാണും, നേരെ എല്ലാ വാതിലുകളും അടച്ച് ശ്രീകോവിലിനകത്ത് നിറച്ച് വിളക്ക് വെച്ച്, നിറച്ച് പുഷ്പമിട്ട്, അതിനകത്ത് കർപ്പൂരമിട്ട് ഒരു ദീപാരാധന തട്ടെടുത്ത് അതിലുഴിയ ഒരു മന്ത്രം ചൊല്ലാറുണ്ട് ദീപാരാധന നടത്തുമ്പോൾ. എന്താ മന്ത്രം? ധ്രുവാദ്യോഹും ധ്രുവാ പൃഥിവി ധ്രുവാസപർവതായിമേ ധ്രുവം വിശ്വമിതം ജഗത് ധ്രുവോ രാജാ വിശാമയം ധ്രുവം തേ രാജാ വരുണോ ധ്രുവം ദേവോ ബൃഹസ്പതി ധ്രുവം ദ ഇന്ദ്രശ്ചാഗ്നിശ്ച രാഷ്ട്രം ധാരയതാം ധ്രുവം. പാറശ്ശാല മഹാദേവ ക്ഷേത്രത്തിലെ തന്ത്രി ബിംബത്തിന്റെ മുമ്പിൽ ദീപാരാധന നടത്തുമ്പോൾ പാറശാലയിലെ ആൾക്കാരെല്ലാവരും ഉയരണേന്ന് പ്രാർത്ഥിക്കാറില്ല, എം എം ഹസനെ തടഞ്ഞവർ ഉയരണേന്ന് പ്രാർത്ഥിക്കാറില്ല, കമ്മ്യൂണിസ്റ്റുകാർ ചെങ്കൊടി വെച്ചവരെ ഉയർത്തണേ താഴ്ത്തണേ എന്ന് പ്രാർത്ഥിക്കാറില്ല. എന്തു വേണമെങ്കിലും ആവാം, പക്ഷേ പൂജാരിയുടെ മന്ത്രം വളരെ സിമ്പിളാണ്. ധ്രുവദ്യവോഹോ, ഈ പ്രപഞ്ചകോളം മംഗളപരമായിരിക്കട്ടെ. ധ്രുവ പൃഥിവി, ഈ ഭൂമി മംഗളകരമായിരിക്കട്ടെ. ധ്രുവാസ പർവതായിമേ, ഭൂമിയുടെ എല്ലാ കാലാവസ്ഥയെയും നിയന്ത്രിക്കുന്ന ആ പർവ്വതങ്ങൾ മംഗളകരമായിരിക്കട്ടെ. ധ്രുവം വിശ്വമിതം ജഗത്, ഇവിടെ വസിക്കുന്ന സർവജീവജാലങ്ങളും മംഗളകരമായിരിക്കട്ടെ. ധ്രുവോ രാജാവിഷാമയം, നമ്മളെ ഭരിക്കുന്ന രാജാക്കന്മാര് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും എം ഡി എഫ് ആണെങ്കിലും അവരും മംഗളകരമായിരിക്കട്ടെ. കൈക്കൂലി വാങ്ങിക്കട്ടെ എന്നർത്ഥമില്ല, അവരും മംഗളകരമായിരിക്കട്ടെ. ധ്രുവോ രാജാവിഷാമയം, ധ്രുവന്തേ രാജാ വരുണോ, മഴ പെയ്യിക്കുന്ന വരുണദേവൻ മംഗളകരമായിരിക്കട്ടെ. ധ്രുവം വിശ്വമിതം ജഗത്, ധ്രുവോ രാജാവിഷാമയം, ധ്രുവം തേ രാജാ വരുണോ. ധ്രുവം ദേവോ ബൃഹസ്പതി, സർവചരാചരങ്ങളുടെയും അധിപനായ ഈശ്വരന്റെ ഗുരുവായ ബൃഹസ്പതി മംഗളകരമായിരിക്കട്ടെ. അവസാനം രാഷ്ട്രം ധാരയതാം ധ്രുവം, ഈ രാഷ്ട്രം മംഗളകരമായിരിക്കട്ടെ. എത്ര ബ്യൂട്ടിഫുൾ കൺസെപ്റ്റ് ആ ദീപാരാധന ബിംബത്തിന് നടത്തി. ആ ദീപാരാധന തട്ട് താഴെ വെച്ച് മംഗളനീരാജനം സമർപ്പയാമി, സുവർണപുഷ്പം സമർപ്പയാമി, ഛത്രചാമരാദി സമസ്ത രാജോപചാരാൻ സമർപ്പയാമി എന്ന് പറഞ്ഞ് ദീപാരാധന തട്ടിലെ അഗ്നിജ്വാലയിൽ നിന്ന് മൂന്ന് പ്രാവശ്യം ആ പൂജാരി പുഷ്പം കൊണ്ട് അഗ്നിയുടെ അംശത്തെ ബിംബത്തിലേക്കിട്ട് സ്വയം തലയ്ക്ക് തൊട്ടി അഗ്നി വെച്ച് പുറത്തേക്ക് കൊടുത്ത് ഓരോരുത്തരും ആ അഗ്നിയുടെ അംശത്തെ തൊട്ട് തലയിൽ വയ്ക്കുമ്പോൾ ശ്രീകോവിലിനകത്ത് ചൈതന്യം നൽകിയ അതേ അഗ്നിയാണ് മുമ്പിലിരിക്കുന്ന സർവർക്കും. അപ്പൊ ഒരു സംശയം, അത്രയും നേരം ഇല്ലാതിരുന്ന അത്രയും പ്രഭയോടുകൂടിയല്ലേ ശ്രീകോവില് തുറന്നത്? ആ സമയത്ത് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ മുമ്പിലിരുന്ന വ്യക്തിക്ക് എനർജി കൂടുതൽ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടാവോ? അങ്ങനെയാണെങ്കിൽ അതിനും പരിഹാരം ഭാരതീയർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ദീപാരാധന കഴിഞ്ഞ് പൂജാരി ഒരു ശങ്കില് കുറെ വെള്ളമെടുത്തുകൊണ്ട് വന്ന് ഇടനാഴിയിൽ നിന്ന് അതിന്റെ മുകളില് കൈവച്ച് ഏത് ബിംബമാണോ പൂജിക്കപ്പെടുന്നത് ആ ബിംബം ശിവന്റെയാണെങ്കിൽ ഓം നമശിവായ, ഓം നമശിവായ എന്ന് 8 പ്രാവശ്യം ചൊല്ലും. ദേവിയുടെ ആണെങ്കിൽ ഓം ഹ്രീം ദുർഗായൈ നമഃ എന്ന് ചൊല്ലും. അയ്യപ്പന്റെ ആണെങ്കിൽ ഓം ഹ്രീം പരഗോത്രേ നമഃ എന്ന് ചൊല്ലും. മുരുകന്റെ ആണെങ്കിൽ ഓം സുബ്രഹ്മണ്യായ നമഃ എന്ന് ചൊല്ലും. എന്നിട്ട് 8 പ്രാവശ്യം ചൊല്ലി ആ ശംഖ് തീർത്ഥം 4 പ്രാവശ്യം ശ്രീപാദോദകമിതം 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 ശ്രീപാദോദകമിതം, 3 പ്രാവശ്യമല്ല 4 പ്രാവശ്യം ചുറ്റിയെടുത്ത് ശങ്കിലേക്ക് തന്നെ ഒഴിക്കുമ്പോൾ ഏത് ബിംബത്തെയാണോ പൂജിച്ചത് ആ ബിംബത്തിന് താൽക്കാലികമായിട്ട് മനുഷ്യന്റെ രൂപം മനസ്സിൽ കണ്ട് ആ മനുഷ്യന്റെ രൂപത്തിലുള്ള ഈശ്വര ചൈതന്യത്തിന്റെ കാല് 2 പ്രാവശ്യം വീതം കഴുകി ആ വെള്ളത്തെ ശങ്കിലെടുത്ത് നേരെ ഒരല്പമെടുത്ത് മുകളിലേക്ക് തളിക്കും പൂജാരി. ദേവേഭ്യയിതം, ദേവന്മാർക്കായിക്കൊണ്ട്. 2 പ്രാവശ്യം പിതൃഭ്യയിതം, പിതൃക്കൾക്കായിക്കൊണ്ട്. 3 പ്രാവശ്യം അവനവന് ആത്മനയിതം. 4 പ്രാവശ്യം സർവേഭ്യയിതം എന്ന് പറഞ്ഞ് ശ്രീകോവിലിന്റെ മുമ്പിലിരിക്കുന്നവരുടെ മുഖത്തേക്ക് ഒരൊറ്റ ഏറാണ് വെള്ളം. ആർക്കെങ്കിലും എനർജി കൂടുതൽ അറിയാതെ പമ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൺട്രോള് ചെയ്യാൻ പാകത്തിനുള്ളൊരു മെക്കാനിസവും അന്നത്തെ തന്ത്രിമാര് കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യവും കൂടി സ്വകാര്യമായിട്ട് പറയാം ഉറക്കെ. എന്താത്? ആ ശ്രീകോവിലിലെ തന്ത്രി വെള്ളം എറിയുമ്പോൾ എവിടം വരെയാണോ വെള്ളം എത്തുന്നത് അവിടം വരെയാണ് ഏറ്റവും ഒപ്റ്റിമം ലെവലിൽ ഊർജം കിട്ടിയിട്ടുള്ളത്. അതിന്റെ അപ്പുറത്ത് നിൽക്കുന്നവർക്ക് അത്രയും ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ നാളെ ശ്രീകോവിലിന്റെ മുമ്പിൽ ഇടി ഉണ്ടാകരുത്, എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.
அதான பாரதீய ஊர்ஜதந்திரவும் க்ஷேத்திரவும் எத்த உஜ்ஜலமாக கன்செப்டாதிக்க சாத்தியல்ல. ஆ சைதன்யத்தை முன்பில் வைக்கும்போதான க்ஷேத்திரம் க்ஷேத்திரமாக என்ட்டு அதினகத்து நம்ம பிரதட்சிணம் வைக்காறு, பல பிராவசியம் பிரதட்சிணம் வைக்காறு. எந்த கொண்டா இவட சாஸ்தாட்சேத்திரம் உண்டு? சபரிமல சாஸ்தாவின் இத்த பிராதியம், பாலக்காடு சித்தூர் ஸ்ரீகிருஷ்ண க்ஷேத்திரம் உண்டு. எந்த குருவாயூர் ஸ்ரீகிருஷ்ணன் இத்தையும் பிரதானம்? ஒற்ற காரியமான பகவத் கீதையில் ஸ்ரீகிருஷ்ணன் பண்ணிட்டு பரஸ்பரம் பாவயந்த, ஒரொற்ற வாக்கு மதி. ஆட்டம் போம்பு மாதிரி உள்ள ஒரு வாக்காது, பரஸ்பரம் பாவயந்த. எத்த மனுஷர் க்ஷேத்திரத்திலேக்கு வருவோ அத்தையும் க்ஷேத்திரச்சைதம் வர்க்கும். எத்தோளம் க்ஷேத்திரச்சைதம் உண்டோ அத்தோளம் சுற்றமுள்ளவர்க்கு சைதன்யம் வர்க்கும். அப்ப ஆள் வந்தால் சைதன்யம் உண்டாகும், சைதன்யம் உண்டில் ஆள் வரும். பரஸ்பரம் பாவயந்த, எத்த உஜ்ஜலமாக ஒரு கன்செப்ட். இது எங்கனையா மனசிலாக? ஒரு மாக்னெட் எடுத்து ஆ மாக்னெட்டினு சுற்றும் கோப்பர் கோயில் கறக்கியால் எலக்ட்ரிசிட்டி உண்டாகும். அப்ப மாக்னெட் ஸ்ரீகோவிலினகத்தை பிம்பமாணு விசாரிக்க, கோப்பர் கோயில் கறங்கிறது நீங்கள் பிரதட்சிணம் வைக்கிறதாணு விசாரிக்க. அப்போ ஸ்ரீகோவிலினகத்துள்ள பிம்பத்தில் நின்று வரும் எலக்ட்ரோ மாக்னட்டிக் வேவ்ஸ் 10 × 10⁻³⁹ சர்ப்பராஜ்ஞி விக்கிரகத்தின், 23 × 10⁻³⁴ சிவலிங்கத்தின், 23 × 10⁻²⁹ மற்ற ஸ்ரீகிருஷ்ண சாந்ததேவதமார்க்கெல்லாம். அப்ப இத்தையும் எலக்ட்ரோ மாக்னட்டிக் வேவ்ஸ் ஈம்பத்தில் உண்டில் வேவ்ஸ் முழுவதும் தரங்கங்களாய்ட்டு புறத்திங்கே ஸ்பிரெட் செய்து கொண்டிருக்க. வேவ்ஸ் தரங்கங்களாய்ட்டல்ல, வேவ்ஸ் ஸ்பிரெட் செய்து கொண்டிருக்க. வேவ்ஸ் என்ன தரங்கம் தண்ணியான, அது ஸ்பிரெட் செய்யுது காணாம். எங்கனையா ஸ்பிரெட் செய்யுது காணுது? ஒரு மாக்னெட் இரும்பின் அடுத்து கொண்டு போகும்போது அட்ராக்ஷனும் ரிப்பல்ஷனும் வேவ்ஸினூடையான. நாம் வடக்கோட்டு தலை வச்சு கிடக்கருது என்ன காரணம், பூமியுடைய மாக்னெட்டிக் வேவ்ஸ் சரீரத்தில ஹீமோக்ளோபினில் உள்ள இரும்பினை சுவாதீனிக்கிறது கொண்டாணு. தெக்கோட்டு திரிஞ்சிருந்த குட்டிகள் படிக்கருது என்ன காரணம், கேம்பிரிட்ஜ் யூனிவேசிட்டி ப்ரூவ் செய்திருக்கிறது பிரெயினில மாக்னெட்டிக் வேவ்ஸும் பூமியுடைய மாக்னெட்டிக் வேவ்ஸும் கவுண்டர் செய்யுது கொண்டு கிழக்கோட்டு திரிஞ்சிருந்து மாத்தமே குட்டிகள் படிக்காவூ என்பட்டு. கிழக்கோட்டு திரிஞ்சிருந்து படிக்கிற 400 குட்டிகளில் படனம் நடத்தியப்போ 15% மார்க் கூடுதல். ஈஸ்வரானுகிரகம் கொண்டு தெக்கோட்டு திரிஞ்சிருக்கிறவருடைய 15% மார்க், மோஸ்கோயிலேக்கு நோக்கி வடக்கோட்டு இருக்கிறவர்க்கு 15% நோர்மல், மோளிலேக்கும் இல்ல சுவட்டிலேயும் உள்ள. அப்ப மோஸ்கோயிலேக்கு நோக்கண்ட காரியம் இல்ல, சைனிலேக்கு நோக்கண்ட காரியம் இல்ல, இந்தியிலேக்கு தான் நோக்கி இருந்தால் மதி. எத்த ரசகரமாக கன்செப்ட், proven beyond doubt on the capability of the brain to adopt and analyze everything by the brain. ஆ ஒரு கன்செப்டிலூடെ தரங்கங்கள் பிம்பத்தில் നിന്ന് புறத்தேக்கு போகும்போது பிரதட்சிணம் வெச்சு அது முறியும்போது அதினகத்து ஒரு எலக்ட்ரிக் எனர்ஜி மாதிரி எனர்ஜி உண்டாகும். 1000 பேர் பிரதட்சிணம் வெச்சால் பிம்பத்தின் 1000 இரட்டி சைதன்யம். அதுபோல திரிச்சொரு கன்செப்ட் உண்டு. எந்த திரிச்சுள்ள கன்செப்ட்? ஒரு கோப்பர் கோயிலிண்ட் நடுக்கு எலக்ட்ரோ மாக்னெட் வச்சு நேர எலக்ட்ரிசிட்டி பாஸ் செய்தால் அது மோட்டராய் பிரவர்த்திக்கும். அப்ப எலக்ட்ரிசிட்டி இங்கோட்டெடுக்க ஜெனரேட்டரும் எலக்ட்ரிசிட்டி அங்கோட்டு கொடுத்தால் மோட்டரும் ஆகிறது போல நாம் பிரதட்சிணம் வைக்கும்போது நமக்கும் எனர்ஜி லபிக்கும், பிம்பத்தினும் எனர்ஜி லபிக்கும். மாக்னெட்டிக் வேவ்ஸின் பல்சஸ் பிரேக்கு செய்யுது போல கம்பேர் செய்யும்போதான யதார்த்தத்தில் க்ஷேத்ர பிரதட்சிணத்தாஸ்திரீயத மனசிலக்கான் நமக்கு சாதிக்க. அப்ப பாரதீய க்ஷேத்திரங்கள் இனி ஆ க்ஷேத்திரத்தில் நின்று எனர்ஜி நமக்கு கிட்டணம் விசாரிக்க. எங்கனையா எனர்ஜி கிட்டு? சாதாரண புதிய புதிய குளீனரி எக்யூப்மெண்ட் உண்டு, அடுக்களையில் குக்கிங்கின் ஆவசியமாயிட்டுள்ள எக்யூப்மெண்டிண்ட் சுவட்டில் செம்பிண்ட் தகடு வச்சிட்டு. எந்தினா செம்பிண்ட் தகடு வச்சிருக்கிறது? ஸ்டீலிண்ட் தகடு போரே. செம்பிண்ட் தகடு வச்சால் அதி ஸ்பெசிஃபிக் ஹீட் 0.1, அதாவது குறச்சு தாபம் கொடுத்தால் வளர பெட்டும் சூடாவான் செம்பு பாத்திரத்தின் சாதிக்கிறது போல நம்மளோட சரீரம் க்ஷேத்திரத்தினகத்தேக்கு போகும்போது ஊர்ஜம் ஸ்வீகரிக்க பாகத்தின் சரீரத்தை உயர்த்தணும். இப்போ எனர்ஜி ரிசீவ் செய்ய பாகத்தின் சரீரத்தை உயர்த்தணுமெகில் ஒரொற்ற வழியே உள்ளு. நாராயண குருதேவன் பண்ணது அனுஷ்டிக்க. எந்த நாராயண குருதேவன் பண்ணது? சரீரசுத்தி உண்டாகணும், குளிச்சிட்டே அம்பலத்திலேக்கு போகாவூ. சரீரசுத்தி இல்லங்கில் ஸ்கின்னு புறத்துள்ள சோடியம் க்ளோரைடு, சோடியம் சல்ஃபைட்டு, யூரிய, அதுபோல ஸ்வெட், பல ரீதியில அமோனியம் சோல்ட்டு, சரீரம் ஸ்மெல்லு வரல விதத்தில் அசுத்தமானில் ஈ எனர்ஜி ரிசீவ் செய்ய சாத்தியல்ல. எங்கனா அது மனசிலக்க? ஒரு கண்ணாடி நிறச்சு பொடி உண்டில் ஆ கண்ணாடி சென்று நம்ம நோக்கி கழிஞ்சா எங்கே இருக்கும்? நம்மள ரூபம் வக்தமல்ல. நம்மளோட பிரகாசம் கண்ணாடிலேக்கு ரிஃப்ளக்ட் செய்ய சாத்தியமாகாதிக்கான் காரணம் பொடி உண்டு. சரீரத்தில் பொடி உண்டில் எனர்ஜி ரிசீவ் இல்ல. சரீரசுத்தி ரெண்டாமத்தேது ஆஹாரசுத்தி. 600 கிலோகிராம் பாரமுள்ள பசுவினேயும் போத்தினேயும் 1.5 அடி நீளமுள்ள கழுத்திலூட கத்தி வெள்ளரிக்க அறியுன மாதிரி அறத்த அப்புறத்தேக்கு கொண்டு போய் 45 மினிட்டு அது 2 காலும் இட்டு விகிருதமாய சப்தத்திலூட வேதனை கொண்டு போளஞ்ச கண்ணு தள்ளி நாக்கு புறத்தேக்குந்தி கைகாலிட்டு அடிச்சு 13 லிட்டர் பிளட் அப்படி முழுவனும் தெறிச்சு ஆ மாம்சத்தின் ஒரு அம்சம் கஷ்ணாய்ட்டெடுத்து 160 டிகிரி சென்டிகிரேடில் வெளிச்செண்ணில் உப்பும் முளகும் இட்டு வறுத்து அது பிளேட்டில் இட்டு பிரம்மார்ப்பணம் பிரம்மஹவிர் பிரம்மாக்னௌ பிரம்மணாஹுதம் பிரம்மைவ தேன கந்தவ்யம் பிரம்மகர்ம சமாதின என்று பரஞ்சு பச்ச மலையாளத்தில் உப்பும் முளகும் இட்ட சவம் தின்னு அம்பலத்தில் சென்னால் யாதொரு சம்சயம் இல்ல, ஈஸ்வரானுகிரகம் உண்டாகலன்னு மாத்திரல்ல செக்ரட்டேரியில மந்திரிமாருடைய அனுகிரகம் போலும் அவர் விசாரிச்சா போலும் கிட்டுல. காரணம் எனர்ஜி வில் நோட் கோ இன்சைட். அதுகொண்டு நல்ல ஆஹாரசுத்தி வேணும் என்று நாராயண குருதேவன் பண்ணு. ஆஹாரசுத்தி சோளிட் ஆஹாரத்தில் மாத்திரல்ல லிக்விட் ஆஹாரத்திலும் அது சுத்தி வேணும். அது அர்த்தம் மனசிலாயோ இல்லையே? ஞாபக பையாது தான் லிக்விடும் சோளிடும் நீரா கோர்ப்பரேஷன் ஆனிலும் டோடி கோர்ப்பரேஷன் ஆனிலும் செத்தருது குடிக்கருது விற்கருது என்று நாராயண குருதேவன் பண்ணது நம்மளை எல்லாவரையும் உதேசிச்சு தண்ணியான. ஞங்களுடைய ஜாதியில் விபாகத்தில் பெட்ட 90% ஆள்க்காருடையும் ஜோலி இதாயது கொண்டு செம்பல்காட்டிலே பூலன்தேவி எந்த கூட்டத்திலுள்ள 90% ஆள்க்காருடையும் ஜோலி ஆள்க்காருடைய தலையறக்கலாணு பண்ணு. அது காரணம் 90% ஜோலி இல்லாதே ஆவண்ட தான் இஷ்டம் மாதிரி ஆள்க்காருடைய தலையறத்தோளாம் பையன் பற்றோ. அதுகொண்டு செட்டலான விற்கலான ஜோலியெங்கிலும் அது அதார்மீகமான. சரீரத்தினும் மனசினும் அவனவன் மாத்திரமல்ல மட்டு பல வீடுகளும் நசிக்கிறதி சாபம் கூடி செத்தவனும் விற்கிறவனும் உண்டாகும். அதுகொண்டு சரீரசுத்தி ஆஹாரசுத்தி மனசுத்தி கேரளீயன் இல்லாத்தது அது தண்ணியான. ஞான் நன்னாயிலும் மட்டவன் நன்னாவது. ஞங்கள் ரெண்டு பேரும் ஈக்வலி யூஸ்லெஸ் ஆனால் பயன் எந்த ஒரு சந்தோஷம் ஆ கேரளீயன் அறியாமோ? ஈக்வலி யூஸ்ஃபுல் அல்ல. அவனை பிடிச்சு தாழையிட்டு அவன் ஏதெங்கிலும் ஒரு நெகட்டீவ் கண்டுபிடிச்சு கண்டிலே நம்ம முக்கியமந்திரி சக்கரசுவாசம் வலிக்கிறது ஒரு 100-300 கிலோமீட்டர் அப்புறத்து வரனா இது சக்கரசுவாசத்த காரணம். ஏதாயும் ஒரு காரியம் உறப்பா, ஞான் தன்னை ஒரு காரணவச்சாலும் நல்லது செய்ய அனுவதிக்கல. சத்யபிரதிஜைய நேரத்தை பண்ணது மாதிரி அங்கே மனஸ் சுத்தி இல்லாத்தோளம் காலம் ஒரு காரணவச்சாலும் எனர்ஜி லபிக்கல. யூ கேன் ப்ரூவ் இட். நல்ல டிவியட முன்பில் இருந்து வல்லியேட்டனிலே பாட்டு அல்ல ஹிஸ் ஹைனஸ் அப்துல்லையில் கைதப்பிரவும் மோகன்லாலும் இருந்து அடிச்சு கலக்கி ஒரு பாட்டு பாடுண்டு ஆ பாட்டு நீங்கள் அதி முன்பில் இருந்து ஆஸ்வதிக்கணும்னு விசாரிக்க. ஆஸ்வதிக்க சமயத்து ஓஃபீஸில் ஆர்க்கெங்கிலும் பார வைக்கான மானசிகாவஸ்தையோடு கூடியான ஈ பாட்டு நீங்கள் கேட்கிறது எங்கே ஆஸ்வதிக்க சாதிக்கோ? சவுண்ட் எனர்ஜி அகத்தேக்கு போகோ? அந்த சைக்கோலிங்விஸ்டிக் எஃபக்ட் உண்டாகுமோ? நியூரோலிங்விஸ்டிக் எஃபக்ட் உண்டாகுமோ? ஒன்னும் இல்ல. காரணம் ടി വിയിലെ പാട്ട് മോശമായതുകൊണ്ടല്ല, ടി വിയിലെ സീൻ മോശമായതുകൊണ്ടല്ല, നിങ്ങളുടെ മനസ്സിനകത്ത് നെഗറ്റീവ് നിറഞ്ഞിരിക്കുന്നു. അത് ഇരിക്കുന്നിടത്തോളം കാലം ക്ഷേത്രത്തിൽ നിന്ന് എനർജി വരില്ല. അതുകൊണ്ടാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞത്, ശരീരശുദ്ധി, ആഹാരശുദ്ധി, മനഃശുദ്ധി, കർമ്മശുദ്ധി. ആ കർമ്മവും ഓരോ പ്രവൃത്തിയും നിങ്ങൾക്ക് ആരോട് ദേഷ്യമുണ്ടാകട്ടെ, ആരോട് ഇഷ്ടമുണ്ടാകട്ടെ, ഓരോ കർമ്മം ചെയ്യുമ്പോഴും ആലോചിക്കണം, ഒരുവന് നെഗറ്റീവ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്, ഉണ്ടായാൽ തിരിച്ചടിക്കുന്നത് നിങ്ങൾക്കാണ്. ന്യൂട്ടൺസ് ലോ, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഒരു മന്ത്രി ക്ഷേത്രത്തിനകത്തേക്ക് വരാൻ തയ്യാറായി വന്നാൽ അദ്ദേഹത്തിന് പഞ്ചശുദ്ധി ഉണ്ടെങ്കിൽ സ്വീകരിക്കണം, അകത്തേക്ക് കൊണ്ടുവരണം. എത്രത്തോളം അകത്തേക്ക് എത്തിക്കാൻ പറ്റുമോ, ജാതിയോ മതമോ മറ്റൊരു ഇസമോ നോക്കരുത്, അകത്തേക്ക് കൊണ്ടുവരണം. സ്വാഭാവികമായിട്ട് മാറും, ആരോടും വിദ്വേഷമില്ല. ഇവിടെ ജനിച്ചു വളർന്ന സർവരുടെയും രക്തം ഹിന്ദു രക്തമാണ്. നല്ലവരാണെങ്കിൽ, ദുരുദ്ദേശമില്ലെങ്കിൽ അകത്തേക്ക് കൊണ്ടുവരിക, ദുരുദ്ദേശമുണ്ടെങ്കിൽ അകത്ത് വന്ന് കുറെ അധികം എനർജി പമ്പ് ചെയ്യുമ്പോ തന്നെ താനെ മാറിക്കോളും. കുറച്ചൊക്കെ എനർജി അകത്തേക്ക് കയറുമ്പോ മാറില്ലേ? ഈ ക്ഷേത്രം പണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എനർജി വന്നു കഴിഞ്ഞപ്പോഴല്ലേ നിങ്ങൾ എല്ലാവരും വന്നത്? നിങ്ങൾ വന്നത് കൊണ്ടല്ലേ എനർജി വന്നത്? ദിസ് കൺവേർഷൻ, ദിസ് ചേഞ്ച് ആൻഡ് ദിസ് മോഡിഫിക്കേഷൻ, upliftment, enrichment, all are possible if and only if you permit them to come inside. അകത്തേക്ക് വരാൻ അനുവദിക്കാത്തയിടത്തോളം കാലം അത് സാധ്യമല്ല. ശരീരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ആഹാരശുദ്ധി, കർമ്മശുദ്ധി, അതുപോലെ വാക്കുശുദ്ധി. രണ്ടാമതായിട്ട് പറയേണ്ടതാണ് വാക്ശുദ്ധി. ഓരോ വാക്കിലും ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളെ കുറിച്ച് ഞാൻ പറയാറുണ്ട്, അവർ ഒരു വാക്ക് അവരിൽ നിന്ന് നെഗറ്റീവ് വന്നിട്ടില്ല. മൂന്ന് നാല് വർഷം അവരിവിടെ ഇരിക്കുന്നു. അവരുടെ വായിൽ നിന്ന് ഏറ്റവും ശാന്തമായിട്ടുള്ളത് ഈ ക്ഷേത്രം നന്നാവാൻ കാരണം അതാ. ഏത് വ്യക്തിയാണോ നിങ്ങളുടെ ഓഫീസ് മുറിയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ വരുന്നു, ഈ വ്യക്തിയോടൊന്ന് പുറത്തേക്ക് പോകണമെന്ന് പറയണമെന്ന് വിചാരിക്കുക, നിങ്ങളുടെ മുമ്പിലുള്ള വ്യക്തിയോട് പുറത്തേക്ക് പോകാൻ നിങ്ങൾക്ക് മൂന്ന് വിധത്തിൽ പറയാം. മറ്റൊരു ഓഫീസർ വന്നിട്ടുണ്ട്, നിങ്ങൾ പുറത്തേക്ക് പോകണം. യു മേ പ്ലീസ് വെയിറ്റ് ഔട്ട്സൈഡ്. സാത്വികമായ വാക്ക്, യു വെയിറ്റ് ഔട്ട്സൈഡ്, ഗോ ആൻഡ് വെയിറ്റ് ഔട്ട്സൈഡ്. രാജസീകം, യു ഗെറ്റ് ഔട്ട്. താമസീകം, മൂന്നും അർത്ഥം പുറത്തേക്ക് പോകാനാണ്. സാത്വികമായിട്ട് പുറത്ത് കാത്തു നിൽക്കണം, രാജസീകമായിട്ട് പുറത്തേക്ക് പോകൂ, താമസീകമായിട്ട് ഓടോ പുറത്തേക്ക്. As simple as that. വാക്കുകള് മൃദുവായിരിക്കണം, വാക്കുകള് ശാന്തമായിരിക്കണം. നിങ്ങളെ കാണുമ്പോൾ ആൾക്കാർക്ക് സന്തോഷം തോന്നണം. ഒന്നും കൊടുത്തിട്ടല്ല, കൈക്കൂലി കൊടുത്തിട്ടല്ല, ത്രിമുദ്രം കൊടുത്തിട്ടല്ല, ഓ അയാളെ കണ്ടാൽ, അയാളോടൊന്ന് സംസാരിച്ചാൽ അതൊരു രസമാണ് കേട്ടോ. നമ്പൂതിരിമാര് പറയും, ഓ അയാളോട് സംസാരിച്ചാൽ അതൊരു ഭാഗ്യ. എന്താ ഇയാളോട് സംസാരിച്ചാൽ ഇത്രയും ഭാഗ്യം വരാൻ കാരണം? ലോട്ടറി ടിക്കറ്റ് എടുത്തു തരുന്നുണ്ടോ? ഇല്ല. വാക്കുകളുടെ സൈക്കോലിംഗ്വിസ്റ്റിക് എഫക്ട്, ഭാഷാപരമായ എഫക്ട്, എത്ര നല്ല മനുഷ്യരാ അയാളെന്നറിയോ. അപ്പൊ തിരുമേനിക്ക് അറിഞ്ഞൂടെ, അയാള് കള്ളത്തരം ചെയ്ത ആളാ, അതൊക്കെ നമ്മളെന്തിനാ നോക്കണേ? ഇപ്പൊ അയാള് നല്ല ആളല്ലേ, അയാള് പണ്ടെന്തെങ്കിലും ചെയ്തിരുന്നു. വൈഷു ഈശു ബോധർ, നമ്പൂതിരി ശാന്തമായിട്ട് പറയണ കണ്ടിട്ടുണ്ടോ? എത്ര രസകരമായിട്ടാ ചില നമ്പൂതിരിമാര് പറയാ. അതുപോലെ തന്നെ ചിലപ്പോ കാവ്യവൽക്കരണത്തെ കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു കണ്ടിട്ടില്ലേ, എന്തൊരു കഷ്ടമാണ് ഇവര് പറയുന്നത്. ഇവിടെ വേദവ്യാസൻ ബി ജെ പി ആയിരുന്നോ? വിശ്വാമിത്രൻ ബി ജെ പി ആയിരുന്നോ? വസിഷ്ഠൻ ബി ജെ പി ആയിരുന്നോ? ശങ്കരാചാര്യ ബി ജെ പി ആയിരുന്നോ? കാവി എന്ന് പറയുന്നത് നാടിന്റെ പൈതൃകത്തിന്റെ ഭാഗ, അതിനെ കൊണ്ടുപോയി ബി ജെ പിയുടെ തൊഴുത്തിൽ കെട്ടിയ നിങ്ങൾ എന്ത് അസംബന്ധ ചെയ്യുന്നത് എന്ന് എ കെ ആന്റണി പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയത് കേരളത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് അല്ല. കഴിഞ്ഞ 5 ദിവസം ഞാൻ ഡൽഹിയിലായിരുന്നു, മിനിങ്ങാന്ന് വന്നേ ഉള്ളൂ. ഡൽഹിയിൽ എ കെ ആന്റണിയുടെ വാക്കിന് കിട്ടിയ ഇമ്പാക്ട് ഇമ്മെഷറബിൾ ആണ്. അവിടെ മൊത്തം അദ്ദേഹത്തിന്റെ വരിക്ക്. കാരണം അദ്ദേഹം ശാരീരിക, മാനസിക, വാക്പരമായ, കർമ്മപരമായ ശുദ്ധി ഒരു പരിധി വരെ കീപ്പ് ചെയ്യുന്നുണ്ടാകാം, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകാം. ഞാൻ കോൺഗ്രസ്സുകാരനല്ല എന്ന് വ്യക്തമായിട്ട് ഒന്നുകൂടി പാറശാലയിൽ വെച്ച് പറഞ്ഞോട്ടെ. പക്ഷേ ആ വാക്കുകൾ അദ്ദേഹം പറയുമ്പോൾ എന്ത് ശാന്തമായ രീതിയാ. പണ്ട് ഒരു സി പി ഐയിലെ ചന്ദ്രശേഖരൻ മിനിസ്റ്റർ, ഫുഡ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിനെ കാണുമ്പോൾ എന്തൊരു ബഹുമാന തോന്നുകയെന്നറിയാമോ? എന്ത് ശാന്തമായിട്ട് അദ്ദേഹം പറയുക. അദ്ദേഹത്തിന് വിയോജിപ്പ് തോന്നുന്നത് സാത്വിക ഭാഷയില് ശാന്തമായിട്ട് പറയും, ഷാർപ്പായിട്ട് പറയും, വേദനിക്കില്ല. മെസ്സേജ് ഈസ് കൺവേർഡ്. ഏത് വ്യക്തിയാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും ഈ പദപ്രയോഗം, മാനസിക വികാരം, കർമ്മത്തിന്റെ പ്രത്യേകത, ഇത്രയും ഞാൻ ഇവിടെ പറയാൻ കാരണം ക്ഷേത്രത്തിലേക്ക് വരുന്ന വ്യക്തിക്ക് ഈ പഞ്ചശുദ്ധി ഇല്ലെങ്കിൽ ക്ഷേത്രത്തിൽ എത്ര കാലം പോയാലും നന്നാവില്ലെന്ന് മാത്രമല്ല, ആ ക്ഷേത്രം നിങ്ങളുടെ വരവ് കൊണ്ട് ഡീഗ്രേഡ് ചെയ്യും. അതുകൂടി ഓർക്കണം. കാരണം നല്ല ചൂടുവെള്ളത്തിൽ കുറെ തണുത്ത ഐസ് ഇട്ടാൽ വെള്ളത്തിന്റെ ചൂട് പോകും. ക്ഷേത്രത്തിനകത്തെ ഊർജത്തിലേക്ക് നെഗറ്റീവ് ഊർജമുള്ള ആൾക്കാർ കയറിയാൽ ക്ഷേത്ര ചൈതന്യം കുറയും. അത്യുജ്വലമായ ചരിത്രം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ സാധാരണ ചിലര് ചോദിക്കാറുണ്ട്, നല്ല ആത്മനിഷ്ഠയോടുകൂടി നമ്മൾ ഇവിടെയുള്ള ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ പോയാൽ പോരെ, എന്തിനാ ശബരിമലയിൽ പോകുന്നത്? അതിന് മറ്റൊരു തിയറം കൂടിയുണ്ട്, മറ്റൊരു സയന്റിഫിക് കൺസെപ്റ്റ്. എന്താ സയന്റിഫിക് കൺസെപ്റ്റ്? മൊത്തത്തില് ഒരു മനുഷ്യൻ 100 കിലോഗ്രാം സുഖം അനുഭവിക്കാൻ യോഗമുണ്ട്. അയാൾക്ക് 100 കിലോഗ്രാം ദുഃഖവും ഈശ്വരൻ കൊടുത്തിട്ടുണ്ടാവും. ആർക്കും സുഖം മാത്രമായിട്ട് ഈശ്വരൻ കൊടുക്കാറില്ല. സുഖവും 100 കിലോഗ്രാം, ദുഃഖവും 100 കിലോഗ്രാം. അപ്പൊ ഒരാള് തീരുമാനിക്കുക, ഈ ദുഃഖം 100 കിലോഗ്രാം അനുഭവിക്കാനുള്ളത് ഞാൻ നേരത്തെ അങ്ങടെ അനുഭവിച്ച് തീർക്കാൻ പോവാ, കടം കൊടുക്കാനുള്ളതുമായി. അപ്പൊ അയാൾ എന്താ തീരുമാനിക്കുന്നത്? വീട്ടില് ഭാര്യ റേഷൻ കൊണ്ടുവരാൻ പറഞ്ഞാൽ പുറത്തേക്ക് പോവാത്ത പാർട്ടി ഇരുമുടി തലയിൽ കെട്ടി ഒരു കറുത്ത മുണ്ടുമെടുത്ത് ഒരു ജുബ്ബയും ഇട്ട് നേരെ ശബരിമല പോവുക. കാല് വേദനിക്കുന്നു, മുകളിലേക്ക് കയറാൻ വയ്യ, ശരീരം തണുക്കുന്നു, വിറയ്ക്കുന്നു, ചിലപ്പോ വിയർക്കുന്നു, കെട്ടി പിടിച്ചാവട്ടം വരെ പോകുന്നു. സ്വാമിയെ, അയ്യപ്പോ കല്ലും മുണ്ടും നിങ്ങളുടെ തലയില്, ബാക്കിയുള്ളതെല്ലാം എന്റെ തലയില് എന്നും പറഞ്ഞ് മന്ത്രവും ചൊല്ലി അവിടം വരെ എത്തുമ്പോൾ എന്താ നിങ്ങൾ ചെയ്തത്? അനുഭവിക്കാനുള്ള ദുഃഖം അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുക ചെയ്തത്. അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുമ്പോൾ 100 കിലോ ദുഃഖം അനുഭവിക്കാനുള്ളതിന്റെ 20 കിലോ അനുഭവിച്ച് ബാലൻസ് തീർത്തിട്ടുണ്ട്. അപ്പൊ ത്യാഗം അനുഷ്ഠിക്കുമ്പോൾ ത്യാഗേ നൈകേ അമൃതത്വമാനശു എന്ന് കൈവല്യോപനിഷത്ത് പറയുന്നു. ആ കൈവല്യോപനിഷത്തിന്റെ ഭാഗം പോലെ സ്വയം ത്യാഗമനുഷ്ഠിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള സുഖം അവിടെ നിൽക്കുന്നു, അനുഭവിച്ച് തീർക്കാനുള്ള ദുഃഖം അനുഭവിച്ച് തീർക്കുമ്പോൾ സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോൾ ചന്ദ്രന്റെ പ്രകാശം കൂടിക്കൂടി വരുന്നതായിട്ട് കാണാം. ചന്ദ്രന് ശരിക്കും പ്രകാശമില്ല, സൂര്യന്റെ റിഫ്ലക്ഷൻ മാത്രം. ആ സൂര്യന്റെ റിഫ്ലക്ഷൻ പകൽ സമയത്ത് സൂര്യൻ ഉള്ളപ്പോൾ ചന്ദ്രന്റെ പ്രകാശം കാണില്ല. അപ്പൊ ദുഃഖം കടലിൽ ഇറങ്ങി 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 ദുഃഖം മുഴുവൻ തീരുമ്പോൾ ആ ചന്ദ്രന്റെ പ്രകാശം ചന്ദ്രനെ ശോഭിക്കുന്നത് പോലെ സുഖം നമ്മളുടെ മനസ്സിൽ നിറയുന്നു. അതുകൊണ്ടാണ് തീർത്ഥയാത്രയ്ക്ക് പോകണം എന്ന് പറയുന്നത്. ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയാൽ പുണ്യഫലം മുഴുവൻ കിട്ടില്ല. ദൂരെ 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 പോകണം, കാശിയിലേക്ക് പോകണം, വാരണാസിയിൽ പോകണം, കൈലാസത്തിലേക്ക് പോകണം, കൂടൽമാണിക്യത്തിലേക്ക് പോകണം, അതുപോലെ കുടശാദ്രി പോണം, കേറണം, കുത്തി പിടിച്ച് മുളക്ക് കേറണം. അപ്പോഴാണ് അനുഭവിച്ചു തീർക്കാനുള്ള ദുഃഖം മുഴുവനും തീർക്കുക. സോ എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ്, ഓഫ് ഇറ്റ് നെഗറ്റീവ് എനർജി യു ആർ യൂട്ടിലൈസിങ് ആൻഡ് ഡിഫ്യൂസിങ് ഓഫ്. അതുകൊണ്ടാണ് തീർത്ഥയാത്രയ്ക്ക് പോവാം. ഈ ഭാരതീയ ഈശ്വര സങ്കല്പത്തിൽ നിന്ന് ഭിന്നമാണ് പാശ്ചാത്യ ഈശ്വര സങ്കല്പം. അതുകൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു മതത്തിനോടും എതിരുള്ളത് കൊണ്ടല്ല പറയുന്നത്. യഥാർത്ഥത്തിൽ പള്ളിക്കകത്ത് നോക്ക്, ഭാരതീയര് ഒരു ഡെഡ് ബോഡിയും ക്ഷേത്രത്തിനകത്തേക്ക് കയറ്റില്ല. അതേസമയത്ത് പള്ളിയില് എല്ലാ ഡെഡ് ബോഡിയും ക്ഷേത്രത്തിനകത്തേക്ക് കയറ്റാതിരിക്കില്ല. വ്യത്യാസം ഓപ്പോസിറ്റാ. കാരണം നമ്മളുടെ ക്ഷേത്രം എനർജിയുടെ കോൺസെൻട്രേറ്റഡ് ഫോമിലേക്ക്, டெட் போடி கேறியால் எனர்ஜி டிஃபியூஸ் ஆகும். அப்படி சவம் அகத்தேக்கு கொண்டு வந்ததின் சேஷம் பள்ளிக்ககத்து க்ளோஸ் செய்யணும். அதான நம்ம விளக்கு கத்திச்சு பிரார்த்திக்கும். கதிகேடின் நம்ம பர்த்டேயுடைய அன்ன விளக்கு கெடுத்தி ஊதிக்கெடுத்தி பிரார்த்திக்கும். பரஸ்பரம் ஓப்போசிட், பரஸ்பரம் பாவயந்த அல்ல, பரஸ்பரம் அபாவயந்த, ஓப்போசிட். நாம் மகாவிஷ்ணுவிட் கணபதியுடைய சுப்பிரமணியன் அல்ல முருகன் பிரசாதம் கழிக்கணும், அவர் ஸ்ரீகிருஷ்ணன் சுப்பிரமணியன் அது அல்ல சிவன் சரீரம் கழிக்கணும். ஒன்று ஆலோசிச்சு நோக்க, இது பிரசாதம் அல்ல. சரீரம் கழிக்கன்னு வச்சால் இது யேசுவிட் சரீரமாணு பண்ணு கோதம்புண்ட பள்ளிலச்சம் கொடுக்கம்போது அதேபோல பாரசால க்ஷேத்திர தந்திரி நீங்கள் ஒரு அல்பம் உண்ணியப்பம் தந்து இது பாரசால மகாதேவன் சரீரமாணு பண்ணு தந்தால் உடனே ஒரு குட்டி ஆனிலும் ஐயே எங்கே வேண்டாம் பயும். காரணம் ஈஸ்வரன் சரீரம் கழிக்க, அதான வத்தியாசம். சாதாரண பெந்தகோஸ்துகாரு பயாறது யேசு கிறிஸ்து நீங்கள் வேண்டி மரிச்சு, பாரதீயர் எந்த பரைய ஸ்ரீராமனும் ஸ்ரீகிருஷ்ணனும் நீங்கள் வேண்டி ஜீவச்சு, அவர் மரிச்சதல்ல நீங்கள் வேண்டி. மரிக்கான் ஆர்க்கு வேணும் சாதிக்கும், ஒருத்தி பொட்டாசியம் சைனட் உண்டி மதி, ஒரு குழப்பில்ல. என்ன நீங்கள் எல்லாம் வேண்டியா ஞாபக மரிச்சு நம்ம ஆள்க்காரு ஒரு போயில் பணியை நோக்கா பாரு. காரணம் நீங்கள் வேண்டி ஒராளுக்கு மரிக்கான் சாத்தியல்ல. நீங்கள் விஷப்புண்டி வேற வல்ல ஒரு குணிச்சா மதியோ? நீங்கள் செய்த பாபம் ஒரு பவித்திரனாய புண்ணியாத்மாவாய யேசுவிட் தலையை கெட்டி வச்சு நீங்கள் வேண்டி அது 2000 வருஷம் முன்பு மரிச்சு பண்ணால் நீங்கள் எந்த வேணும் இப்ப செய்யாலோ? ஆ கன்செப்ட் தான் நோன் சயின்டிஃபிக் ஆனால் மாத்திரல்ல அந்தவிசுவாசான. மதத்தினோடு ஒரு தரத்திலும் விரோதம் உண்டாய்ட்டு பரையல்ல, மதம் மாற்றினோடு விரோதம் உண்டாய்ட்டு பரைய. காரணம் மனுஷன் அமரத்வத்தின் புத்திரன், அப்படி நின் ஆவாஹனம், அப்படி மனுஷன் பாபியான். எத்த ஓப்போசிட்டா நோக்க. அதுபோல நகி ஜானேன சதிருஷம் என்று நேரத்தை பண்ணு, அறிவு பாரதீய ஈஸ்வர சங்கல்பத்தில் க்ளைமாக்ஸ் ஆன. காரணம் பிரஜானம் பிரம்ம, பிரச்சைதன்யவத்தாய ஞானம் அறிவு, பிரஜானம் சைதன்யவத்தாய அறிவு, அதான பிரம்மச்சைதம். அது தண்ணியான ஈஸ்வரன். அப்படி கனி தின்னது கொண்டு தெய்வத்தின் தேஷ்யம் வந்து மனுஷனை சபிச்சு பாபியாக்கி. வித்தியாசம் பரஸ்பரம் ஓப்போசிட்டான. அதுகொண்டு யதார்த்தத்தில் அறியாது பாரசாலக்கு சுற்றுமுள்ள பிரதேசங்களில் ஏதெங்கிலும் ஹிந்துக்கள் கிறிஸ்தியானி ஆயிட்டுண்டில் கிறிஸ்துவினோடு கூடியும் பைபிளோடு கூடியும் ஹிந்து தர்மத்திலேக்கு திரிச்சு கொண்டு வரேன் உத்தரவாதம் நீங்களுக்கு. காரணம் யேசுதேவனே 2000 வருஷாய்ட்டு குரிசி தூக்கிட்டு இருக்கிறதா பள்ளிலிட்டிருக்கிறது, ஆ பள்ளிலுள்ள குரிசில் நின்று ஆ பாவம் ரிஷி துல்லியனாய வக்தி ஒன்று தாழ்த்தக்கு இறக்கண்டே, அது ஹிந்துவினு மாத்தே சாதிக்களூ. 2000 ஆண்டு AD ஆகும்போது யேசு கிறிஸ்து வருமென்று பண்ணு கொட்டி கோஷிச்சு PhD உள்ள அச்சன்மரும் கிறிஸ்தியானிகளும் எந்தெல்லாம் காணிச்சு கூட்டியது 2000 கழிஞ்சு, 2001 கழிஞ்சு, 2002 கழிஞ்சு. ஓரோ அச்சனோடும் நீங்கள் சோதிக்கணும், எந்த அச்சா யேசு கிறிஸ்து வராத்தது? உடனே அச்சன் பரையும் ஈயம் செய்யாது விஸ்வசிப்பின் சோதம் செய்து போய் கழிஞ்சால் உப்பு மாங்க பரணி மாதிரி பொட்டி போகும். அதுகொண்டு சோதம் செய்யாது விஸ்வசிக்க. சத்தியமான பைபிள் ஒன்று வாயச்சு நோக்க. யதார்த்தத்தில் தெய்வத்தின் ஒப்பம் நிற்காத்தவன் 4 தலைமுற ஞான் தண்டிப்பிக்கும் தெய்வம் பண்ணிட்டு. ஸ்ரீகிருஷ்ணன் செய்தது எந்த? ஸ்ரீகிருஷ்ணன் யாதவ சைன்யத்தை கௌரவர்க்கு விட்டு கொடுத்து, ஸ்ரீகிருஷ்ணன் பாண்டவ பட்சத்திலிருந்து தனிக்கெதிரே நிற்கான் ஆவசியமெகில் யுத்தத்தில் துல்லியமாய சத்ருவினேயும் மித்திரத்தையும் ஒரு தரத்திலும் வேர்திக்காது சமசத்ரௌச்ச மித்ரேச்ச ததாமான அபமானயோஹோ சீத உஷ்ணசுகதுக்கேஷு சமசங்க விவர்ஜித. ஈஸ்வரன் எல்லாருக்கும் துல்லியமாயிருக்கணும். ஆ ஒரு கன்செப்ட் பாரதத்தில் உண்டு. இது பரஞ்சு மனசிலக்கணும். மாத்திரல்ல விதத்து நின்று வந்த சங்கல்பமான யேசு கிறிஸ்து, விதத்து நின்று வந்த புஸ்தகமான பைபிள், விதத்து நின்று வந்ததான அல்லாஹ் சங்கல்பம், விதத்து உள்ள வக்தி ஆயிருந்து ஆச்சாரிய முகம்மது நபி, விதத்து நின்று வந்த புஸ்தகம் தண்ணியான குரான், இவடையுள்ள சங்கல்பமான மட்டுள்ளதெல்லாம். பாரதீயர் ஈ யேசு கிறிஸ்துவினேயும் முகம்மது நபியேயும் சந்திரக்கலையேயும் அதுபோல நட்சத்திரத்தையும் பைபிளினேயும் குரானேயும் ஸ்வீகரிச்சு ராமகிருஷ்ணாசிரமத்தில், வள்ளிக்காவில் அம்மையுடைய ஆசிரமத்தில், ஆனந்தாசிரமம் காசர்கோடு, விவேகானந்த கேந்திரத்தில், எல்லா ஸ்தலத்தும் வச்சிட்டு വിദേശ ഈശ്വരനെയും വിദേശ പുസ്തകത്തെയും ഭാരതീയർ സ്വീകരിച്ചു. ഇവിടെ ഉള്ള ഈശ്വരനെയും ഇവിടെ ഉള്ള പുസ്തകത്തെയും അത് നിങ്ങൾ സ്വീകരിക്കേണ്ടതല്ലേ? ആ ഒരു ചോദ്യം ചോദിക്കേണ്ട നിങ്ങൾ. ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന് ഇവിടെ മരിക്കുകയോ ചാവുകയോ ചെയ്യുമ്പോൾ ഇവിടെ ഈ നാടിൻ്റെ പുത്രന്മാരായവർക്ക് ഈ നാടിൻ്റെ ശാസ്ത്രീയ ഈശ്വര സങ്കല്പം സ്വീകാര്യമല്ലെന്നോ? അതൊന്ന് മാറ്റണം. അടുത്ത 5 വർഷം കൊണ്ട് ഏതാണ്ട് ഏത് ക്രിസ്തുവിനെയും അകത്തേക്കെടുക്കാം. 33 കോടി ദേവന്മാര്, 33 കോടി ദാനവന്മാര്, 33 കോടി മാനവന്മാരുള്ള ഈ രാഷ്ട്രത്തില് 33 കോടിയുടെ കൂട്ടത്തില് ഒരല്ലാഹുവിനെയും ഒരു മുഹമ്മദ് നബിയെയും ഒരു യേശു ക്രിസ്തുവിനെയും ആരെ വേണമെങ്കിൽ അകത്തേക്ക് കൊണ്ടുവരാൻ ഒരു വിഷമോ ഇല്ല. അതുപോലെ 4 വേദങ്ങളും 28 ബ്രാഹ്മണങ്ങളും 11 ആരണ്യകങ്ങളും 108 ഉപനിഷത്തുക്കളും 18 പുസ്തകങ്ങൾ വീതമുള്ള ശിക്ഷ, നിരുക്തം, വ്യാകരണം, ചന്ദശാസ്ത്രം, കൽപ്പശാസ്ത്രം എന്നീ 6 വേദാംഗങ്ങളും 18 മഹാപുരാണങ്ങളും 18 ഉപപുരാണങ്ങളും 6 ദർശനങ്ങളും 2 ഇതിഹാസങ്ങളും 6 ഉപവേദങ്ങളുടെയും ഇടയ്ക്ക് ഒരു ബൈബിൾ കഥ വയ്ക്കാൻ ഇന്ത്യക്കാർക്ക് ആർക്കെങ്കിലും വിഷമം ഉണ്ടാവുമോ? ഒരു വിഷമം ഉണ്ടാവില്ല. ഈ പുസ്തകം മാത്രമാണ് സത്യവേദ പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയിലച്ചനെ കൊണ്ട് അത് ബിഷപ്പാണെങ്കിലും മെത്രാനാണെങ്കിലും പോപ്പാണെങ്കിലും അത് ശാസ്ത്രീയമല്ലെന്ന് തെളിയിക്കാൻ ആദ്യത്തെ 3 അധ്യായം മാത്രം വായിച്ചാൽ മതി. മനുഷ്യന്റെ വാരിയെല്ലിന്ന് ദൈവം പെണ്ണിനെ ഉണ്ടാക്കി. വാരിയെല്ല് ടിഷ്യൂ കൾച്ചർ ചെയ്താൽ പെണ്ണുണ്ടാവില്ല. സിംപിൾ, ആസ് സിംപിൾ ആസ് ദാറ്റ്. ഏത് ശാസ്ത്രജ്ഞരോടും ചോദിക്കുക, ഏത് കുടിമൂത്ത ദൈവത്തിനും അത് സാധ്യമല്ല. വാരിയെല്ല് ഡെഡ് ബോഡിയാ, ഡെഡ് മെറ്റീരിയലാ. ഡെഡ് മെറ്റീരിയലിൽ നിന്ന് ഒരു സ്ത്രീയെ ഉണ്ടാക്കാൻ സാധിക്കുമോ? മാത്രമല്ല, പുരുഷ സംസർഗമില്ലാതെ ബാക്ടീരിയയും അമീബായും ഒഴികെ ഒരു ജീവജാലവും പ്രജനനം നടത്തില്ല. അത് കന്യാമറിയമാണെങ്കിലും ഔസേപ്പച്ചനാണെങ്കിലും, ആസ് സിംപിൾ ആസ് ദാറ്റ്. കാരണം പുരുഷ സംസർഗം ബയോകെമിസ്ട്രിയുടെ ഭാഗമാണ്. നിങ്ങൾ എത്ര പവിത്രമായ നിലയിൽ കൊടുത്താലും സാധ്യല്ല. ഇതൊക്കെ ശാസ്ത്രത്തിന്റെ ഭാഗമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ചോദിക്കും, നിങ്ങളുടെ പുരാണത്തില് 6 തലയുള്ള സുബ്രഹ്മണ്യൻ പറ്റുമോ? സുബ്രഹ്മണ്യൻ 6 തലയില്ല. സുബ്രഹ്മണ്യൻ തന്നെ പുരാണത്തിന്റെ കൺസെപ്റ്റാണ്. പുരാണമിത്യേവന സാധു സർവം, പുരാണങ്ങള് സന്ദേശം സ്വീകരിക്കാനുള്ള കഥാരൂപത്തിലുള്ള ഇൻഫർമേഷനാണ്. പഞ്ചതന്ത്രം കഥയിലൂടെ സന്ദേശം കുട്ടികൾക്ക് എത്തുന്നത് പോലെ, എത്തിക്കുന്നത് പോലെ കഥായിമാസ്തേ കഥിതാമഹീയസാം പിതായ ലോകേഷു യശപരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർന്നതു പാരമാർത്ഥ്യം. ഈ കഥകളെല്ലാം വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാക്കാനാണ്, അറിവും ഡിറ്റാച്ച്മെന്റും ഉണ്ടാക്കാനാണ്. വചോ വിഭൂതിർന്നതു പാരമാർത്ഥ്യം, പുരാണ കഥകളിലെ വരികളെല്ലാം ശാസ്ത്രീയമാണെന്ന് ധരിക്കരുത്. അതേസമയത്ത് വേദങ്ങൾ 100% ശാസ്ത്രം, അത് പ്രപഞ്ച ചൈതന്യത്തിന്റെ വിവരണമാണ്. അർത്ഥശങ്ക കിടവില്ലാത്ത വിധം സൈക്കോലിംഗ്വിസ്റ്റിക് എഫക്റ്റും ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റും ഉണ്ടാക്കുന്ന മന്ത്രങ്ങൾ. അതിനകത്ത് കഥകളില്ല. അതിനകത്ത് പ്രപഞ്ച ചൈതന്യത്തിന്റെ വിവരണങ്ങൾ താത്വിക നിലവാരത്തില്, മനഃശാസ്ത്ര നിലവാരത്തില്, അത്യന്താധുനിക തിയററ്റിക്കൽ ഫിസിക്സിന്റെ നിലവാരത്തിലുള്ള ഇൻഫർമേഷനാണ് വേദത്തിലുള്ളത്. അതുകൊണ്ട് വേദത്തിന് മാറ്റമില്ല. ശ്രുതി ശാശ്വതം, സ്മൃതി അശാശ്വതം, താൽക്കാലികം എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ കഥ വരുമ്പോൾ ആ കഥയ്ക്കകത്തുള്ളത് മുഴുവനും 100% സത്യമാണെന്ന് വിചാരിച്ചാൽ ബൈബിളിനകത്തെ സംഖ്യയില് ഏലിയായിയുടെ പുത്രന്മാരുടെ എണ്ണം 66,748 എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഏലിയായിയുടെ അടുത്ത് ചെന്ന് ചോദിക്കുക, നിങ്ങൾക്ക് ഇതല്ലാണ്ട് വേറെ ഒരു പണി ഉണ്ടായിരുന്നില്ലേ എന്ന്. 66,000 പുത്രന്മാരൊരാൾക്ക ഇത് വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിക്കുന്നത് ശാസ്ത്രയുഗത്തിലാ? ഒരിക്കലുമല്ല. നിങ്ങൾ അന്യഗ്രാമങ്ങളിൽ പോകണം, അന്യദേശത്ത് പോകണം, അവിടെയുള്ളവരുടെ അശേര വിഗ്രഹങ്ങൾ തകർക്കണം, ഇതൊക്കെ ദൈവം പറയൂ. ദൈവിക ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സാത്വിക ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി ഉണ്ടാകുമ്പോഴാ ദൈവം എന്ന് പറയുക. ഏത് പള്ളിയിലച്ഛനും ഇവിടെ വന്ന് ബൈബിളിന്റെ ഏത് വരി വേണമെങ്കിലും പറയാം, ഞാൻ കൗണ്ടർ ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ ഏത് വരി പറയാം, ഞാൻ അധ്യായം പറയാം, എന്നിട്ട് കൗണ്ടർ ചെയ്യാം. പക്ഷേ ബൈബിള് തെറ്റാണെന്നല്ല പറഞ്ഞത്, ബൈബിളിനകത്ത് ഇൻഫർമേഷൻ ഉണ്ട്, ധാരാളം ഇൻഫർമേഷൻ. മാത്യൂസിന്റെ ഭാഗം നോക്കിയാൽ ഈശാവാസ്യ ഉപനിഷത്തിൽ പറഞ്ഞതുപോലെയാ, ലൂക്കിന്റെ വിവരണം നോക്കിയാൽ നല്ല വിവരണം, ഉജ്ജ്വല വിവരണം. അതിനകത്ത് നിന്ന് നല്ലത് സ്വീകരിക്കാം. പ്രജാപതി യേശുക്രിസ്തുവാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിച്ചത് ഹിന്ദു ധർമ്മഗ്രന്ഥങ്ങളിൽ യേശുക്രിസ്തുവിനെ പറഞ്ഞിട്ടുണ്ടെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ ക്രിസ്ത്യാനിയായിട്ട് ഇരിക്കുന്ന എന്തിനാ? നേരെ ഹിന്ദു ആയിക്കൂടെ ഇവിടെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കെട്ടിപ്പറക്കി പോണ എന്തിനാ? വെറുതെ നിങ്ങളുടെ നമ്പർ തികയ്ക്കാൻ. ഈ നമ്പർ തികയ്ക്കുന്നതിനിടയ്ക്ക് എന്തൊക്കെയോ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശമാണ് ഏതോ ഒരു ഒരു മിഷണറിയെ കുറെ ഗുണ്ടകളെ കൊന്നപ്പോൾ ആ ഗുണ്ടകളെ തളച്ചിട്ട് തൂക്കിക്കൊല്ലണം എന്ന ആവശ്യമല്ല മുമ്പോട്ട് വെച്ചത്. മറിച്ച് അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്ത് കംപ്ലൈന്റും കൊണ്ടുപോയപ്പോൾ മനസ്സിനകത്തെ ഉദ്ദേശം വേറെ എന്തോ ആയിരുന്നു എന്ന് വ്യക്തമാണ്. ഈ നാടിന്റെ ചോറ്, ഈ നാടിന്റെ രക്തം, ഈ നാടിന്റെ ജീവിതവും വെച്ച് വിദേശികളായിട്ട് ജീവിക്കാൻ ക്രിസ്ത്യാനികളെ, മുസ്ലിങ്ങളെ ഒന്ന് സ്വയം ഇൻട്രോസ്പെക്ഷൻ നടത്തുക. ഭാരതീയ ചിന്താധാരയുടെ ശാസ്ത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തയ്യാറാണ് ഈ രാഷ്ട്രത്തിലെ ജനതതി. സത്യമുള്ളത് സ്വീകരിക്കാം. ഈ നാട്ടിലുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളെയും നമുക്ക് എതിർക്കാം. യഥാർത്ഥത്തില് കൊടുങ്ങല്ലൂർ ഒരു പ്രഭാഷണം നടത്തിയപ്പോ ഞാൻ പറഞ്ഞു, കൊടുങ്ങല്ലൂർ കാവിനകത്ത് ഈ അശ്ലീല പാട്ട് പാടുന്നത് നിർത്തണം.
അമ്മയുടെ മുമ്പിൽ ആരെങ്കിലും അശ്ലീല പാട്ടുകൾ പാടാറുണ്ടോ? കൊടുങ്ങല്ലൂർ ഭഗവതിയെ അമ്മയ്ക്ക് തുല്യമായി കാണുന്ന, കൊടുങ്ങല്ലൂർ അമ്മയെ എന്ന് വിളിക്കുന്ന ഭക്തജനങ്ങള് അമ്മയുടെ മുമ്പിൽ അശ്ലീല പാട്ട് പാടുന്നത് പോലെ ഭക്തിയുടെ ദുരുപയോഗം എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. അന്ധവിശ്വാസമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ കുരുതി കൊടുത്തിരുന്ന കാലത്തിൽ നിന്ന് നാം പുരോഗമിച്ച് മുന്നോട്ട് പോയിരിക്കുന്നു. അശ്ലീല പാട്ട് നിർത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഉത്തര കേരളത്തിൽ ഇന്നും ചില ക്ഷേത്രങ്ങളിൽ കള്ള് നിവേദ്യം, അതുപോലെ തന്നെ ഉണക്കമീൻ നിവേദ്യം, മാംസം നിവേദ്യമുണ്ട്. ഇതൊന്നും ദൈവിക ചിന്താധാരയുടെ ഭാഗമല്ല, ഇതെല്ലാം അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ്. ഒരു ക്ഷേത്രത്തിനകത്തും ഇപ്രകാരം നികൃഷ്ടമായ ഒരു കർമ്മം നിർവഹിക്കുകയാണെങ്കിൽ അവിടെ ക്ഷേത്ര ചൈതന്യം വർദ്ധിക്കുമെന്ന് ധരിക്കുന്നത് തികച്ചും അബദ്ധജടിലമായ ധാരണയാണ്. അത് അന്ധവിശ്വാസമാണ്. ആത്മീയതയുടെ ലെവലേശം പോലും തൊടാത്ത ഈ അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ നിന്ന് മാറ്റേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വം, ഓരോ ജനതയുടെയും ഉത്തരവാദിത്വം. ഇപ്രകാരം ഏത് ചിന്താധാരയിൽ അന്ധവിശ്വാസങ്ങൾ ഉണ്ടെങ്കിലും അവയെ തുടച്ചു നീക്കുവാൻ ഭാരതീയ ശാസ്ത്ര സമൂഹം മുമ്പോട്ട് വരുന്നുണ്ട്, വരുക തന്നെ ചെയ്യും. പക്ഷേ അന്ധവിശ്വാസവും അനാചാരവും ദുരാചാരവും സദാചാരങ്ങളും ശാസ്ത്രീയമായ വിശ്വാസങ്ങളും തമ്മിൽ തിരിച്ചറിഞ്ഞതിന് ശേഷം വേണം ഇപ്രകാരം അന്ധവിശ്വാസങ്ങളെ മാറ്റാൻ. മാത്രമല്ല, ചേർത്തലക്കടുത്ത ഒരു ക്ഷേത്രത്തില് പുരോഗമനവാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഭരണം നടത്തുന്ന ക്ഷേത്രത്തിൽ ഇന്നും 11 ദിവസത്തോളം കള്ളുനിവേദ്യമുണ്ടത്രേ. പുരോഗമനവാദികൾ ഭരിക്കുന്ന ഒരു സ്ഥലത്തെ കള്ളുനിവേദ്യം നടത്തുകയോ അതിന്റെ പുറകിൽ ഒരു ദുരുദ്ദേശം ഉണ്ടായിരിക്കാം. ഈ ദുരാചാരത്തെ വളർത്തേണ്ടത് ദുരാചാരമുണ്ടെന്ന് പറഞ്ഞ് ഒരു സമൂഹത്തെ അവഹേളിക്കാൻ വേണ്ടി നിലനിർത്തുന്ന സമൂഹത്തിന്റെ ലക്ഷ്യമായിരിക്കാം. അതേ സമൂഹത്തിന്റെ ചിന്താധാരയുടെ വക്താക്കള് ബംഗാൾ ഭരിക്കുന്നുണ്ട്. ആ ബംഗാളിൽ മാത്രമാണ് ഇന്നും കൽക്കട്ട കാളി ക്ഷേത്രത്തില് പ്രതിദിനം ദശക്കണക്കിന് ആടുകളെ ബലി കൊടുക്കുന്നത്. എന്തുകൊണ്ട് പുരോഗമന ചിന്താഗതിക്കാർക്ക് അതിനെ നിർത്തിക്കൂടാ? ഒരു 10 പട്ടാളക്കാരെ മുമ്പിൽ നിർത്തിയിട്ട് ആ ക്ഷേത്രം തന്നെ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്താൽ പോലും ഒരു ദൈവത്തിനും ദുഃഖം തോന്നേണ്ട കാര്യമില്ല. അനാചാരവും ദുരാചാരവും പുരോഗമനവാദികൾ എന്ന് പറയുന്നവരുടെ മുമ്പില് ഇന്നും അവർക്ക് വളർത്തേണ്ടത് ആവശ്യമാണോ എന്ന് ദുഃഖത്തോടുകൂടി ഓർക്കേണ്ടിയിരിക്കുന്നു. ഓർക്കാതെ നിവൃത്തിയില്ലാത്ത അവസ്ഥയില് പുരോഗമനവാദികളുടെ മുമ്പില് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളും ആവശ്യമാണ്. അതിലൂടെ വേണം അവർക്ക് ഹിന്ദു സമുദായത്തെ അവഹേളിക്കാനും അവജ്ഞയോടുകൂടി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും ഈ അന്ധവിശ്വാസങ്ങൾ മാറ്റേണ്ടതാണ്, ഈ അനാചാരങ്ങൾ മാറ്റേണ്ടതാണ്. അതുപോലെ തന്നെ ഭാരതത്തിൽ ക്രൈസ്തവര് മുസ്ലിങ്ങള് എന്ന് പറയുന്ന രണ്ട് വിഭാഗവും റോമിൽ നിന്നോ ഈജിപ്തിൽ നിന്നോ ഇറ്റലിയിൽ നിന്നോ അറേബ്യയിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ വന്നവരല്ല. അവരുടെ രക്തം ഭാരതീയ രക്തമാണ്. അവരുടെ ചിന്താധാരകളുടെ മൂല്യം അല്ലെങ്കിൽ മൂലതത്വം ഭാരതത്തിൻ്റെതാണ്. അതിൻ്റെ അവകാശികളാണ് അവര്. അവരുടെ വിശ്വാസമോ അല്ലെങ്കിൽ ധാരണയോ ചിന്തയോ ഏതെങ്കിലും സങ്കല്പമോ ഒന്ന് മാറിയെന്ന് മാത്രം, അവരുടെ രക്തം ഭാരതീയമാണ്, സനാതനമാണ്, ഹിന്ദുവിന്റെ രക്തമാണ്. അവർക്ക് ക്ഷേത്രത്തിനകത്ത് പഞ്ചശുദ്ധിയോടുകൂടി പ്രവേശിക്കാൻ അവകാശമുണ്ട്, അവകാശമുണ്ടാവുകയും വേണം. ഈ ചിന്താധാര വളർത്തേണ്ടത് സനാതനധർമ്മത്തിന്റെ അവകാശികൾ എന്ന് പറയുന്നവരുടെ കർത്തവ്യമാണ്, കടമയാണ്, ഉത്തരവാദിത്വമാണ്. അന്ധവിശ്വാസങ്ങൾ എവിടെയുണ്ടെങ്കിലും നമുക്ക് എതിർക്കാം. ഒരൊറ്റ ഗ്രന്ഥത്തിലൂടെ മാത്രമേ മോക്ഷം ദൈക്കുള്ളൂ എന്ന് പറയുമ്പോൾ അത് ശുദ്ധ അബദ്ധമാണ്. ലോക ജനത ഒറ്റ ഗ്രന്ഥം എന്ന വീക്ഷണം തന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുമ്പോൾ വീണ്ടും നാം എന്നിലൂടെ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ, എന്നിലൂടെ മാത്രമേ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നത് തികച്ചും അവിശ്വസനീയമായ, തികച്ചും അനാശാസ്യമായ, തികച്ചും അസ്വീകാര്യമായ ഒരു ചിന്താധാരയാണ് അത്. 21-ാം നൂറ്റാണ്ടിലെ ലോക ജനതയ്ക്ക് അത് ശാസ്ത്രീയം എന്ന് പറയുവാൻ സാധ്യമല്ല. ശാസ്ത്രീയമായിട്ടുള്ളത് ആനോ ഭദ്ര കൃതമോയം തു വിശുദ്ധ, ലെറ്റ് നോബിൾ തോട്ട്സ് കം ഫ്രം ഓൾ സൈഡ്, ഭദ്രം കർണേഭി ശൃണുയാമദേവ, നല്ലത് കേൾക്കുവാൻ ഇടവരട്ടെ. ഭദ്രം പശ്യേമ അക്ഷബെറിയജത്രാഹ, കണ്ണുകൾ കൊണ്ട് നല്ലത് കാണുവാൻ ഇടവരട്ടെ. സ്ഥിരൈരംഗൈഹി തുഷ്ടുവാംസ സ്തനോഭിർ വ്യശേമ ദേവഹീതം യദായുഹു, നന്മ നിറഞ്ഞ ഈശ്വരീയ കർമ്മങ്ങൾ ചെയ്യുവാൻ ആരോഗ്യമുള്ള ശരീരം എനിക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പോസിറ്റീവ് വിഷൻ, ആ പോസിറ്റീവ് തിങ്കിങ്, ആ പോസിറ്റീവ് അപ്രോച്ച്, അത് ഭാരതത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് ഭാരതത്തിൽ പറയാറുള്ളത് ആനോ ഭദ്ര കൃതമോയം തു വിശുദ്ധ, ലെറ്റ് നോബിൾ തോട്ട്സ് കം ഫ്രം ഓൾ സൈഡ്, നന്മ നിറഞ്ഞ ചിന്താധാരകൾ എല്ലാ സ്ഥലത്ത് നിന്നും വരട്ടെ എന്ന് പറഞ്ഞ ചിന്താധാരയുടെ അവകാശികള് 10,000 വർഷമായി ജീവിച്ചിരിക്കുന്ന ഒരു നാടാണ് ഇത്. ഈ നാട് ഉള്ളിലെയും അടിച്ചു പുറത്താക്കിയിട്ടില്ല. ഒരു വ്യക്തിയെയും ഒരു ഇഷത്തെയും ഒരു ചിന്താധാരയെയും ഒരു മതത്തെയും ഒരു ധർമ്മത്തെയും ഭാരതം ഒരിക്കലും അടിച്ചു പുറത്താക്കിയിട്ടില്ല. നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ സർവ്വതിനെയും സ്വീകരിക്കുകയാണ് നാട് സ്വീകരിക്കുന്നത്. സർവ്വതിനെയും സഹനാഭവതു സഹനോ ഗുണത്തു സഹ വീര്യം കരവാവഹി തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹി, ഒരുമിച്ച് വർത്തിക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കാം, ഒരുമിച്ച് ഭജിക്കാം. കർമ്മമണ്ഡലത്തിൽ നാമത്ത് ഒരുമിച്ച് പ്രവർത്തനത്തിലൂടെ തേജസ്വികളാകാം. ഒരിക്കലും പരസ്പര വിദ്വേഷമുണ്ടാകരുത് എന്ന് പറഞ്ഞ ഒരു നാടിനുടെ ചിന്താധാരയുടെ അവകാശികളായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവരെ പരസ്പരം കലഹിപ്പിക്കുന്നത് ഇവിടത്തെ രാഷ്ട്രീയക്കാരാണ്. ഇവിടത്തെ ജാതി സങ്കൂർജിതമായ ചിന്താധാര ഉണ്ടാകണം, അത് അവർക്ക് വോട്ടിനും അവർക്ക് കൈയിട്ട് വാരുവാനും വേണ്ടിയുള്ളതാണെന്ന ധാരണ അവരിലൂടെ ഇന്ന് ലോകത്തിലെ ഭാരതത്തിലെ ബുദ്ധിജീവികൾ എന്ന് പറയുന്നവർ പോലും സ്വീകരിച്ചിരുന്നു. മാറ്റണം രാഷ്ട്രീയക്കാരെ, ഇന്ന് നമുക്ക് സ്വീകാര്യമാ അല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം. നല്ല ചിന്തകള്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവര്, നല്ല രീതിയിൽ ചിന്തിക്കുന്നവര്, ഭാരത പൈതൃകത്തിന്റെ അടിസ്ഥാന ചിന്താധാരകളുടെ സത്യങ്ങളെ സ്വീകരിക്കുന്നവര്, അവരുടെ വാക്കുകളായിരിക്കണം നമുക്ക് മാതൃകയായിരിക്കേണ്ടത്. അവരുടെ ചിന്താധാരകളായിരിക്കണം നമുക്ക് മാതൃകയായിരിക്കേണ്ടത്. ഇവിടുത്തെ വേദങ്ങള് ബ്രാഹ്മണരുടെ മാത്രം അവകാശമാണെന്ന് പറയുന്നത് തെറ്റ്. വേദങ്ങൾ എഴുതിയത് വേദവ്യാസന്റെ മുക്കുവൻ, വേദഗ്രന്ഥങ്ങളുടെ മന്ത്രങ്ങളുടെ രചയിതാവ് ക്ഷത്രിയനായ വിശ്വാമിത്രനാണ്. ഇത് ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ ബ്രാഹ്മണനായിരുന്നില്ല. അവതാരമായ ശ്രീകൃഷ്ണൻ OBC എന്ന അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയുടെ വ്യക്തിയായിരുന്നു, യാദവ കുലത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു. ശ്രീരാമൻ എന്ന അവതാര പുരുഷൻ ക്ഷത്രിയനായിരുന്നു. എത്രയോ ഋഷിവര്യന്മാര് ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. മാതാ അമൃതാനന്ദമയ്യ, നാരായണ ഗുരുദേവൻ, അതുപോലെ ചട്ടമ്പി സ്വാമികള്, അരവിന്ദ മഹർഷി, രാമകൃഷ്ണ പരമഹംസര്, വിവേകാനന്ദൻ, ഇങ്ങനെ ശങ്കരാചാര്യർക്ക് ശേഷം ഭാരതത്തിൽ ജനിച്ച് ഭാരതീയ പൈതൃകത്തിന്റെ അന്തസ്സത്ത് അറിഞ്ഞ നൂറുകണക്കിന് ഋഷിവര്യന്മാര് വേദങ്ങൾ പഠിച്ച് വ്യാഖ്യാനങ്ങൾ എഴുതിയ ഋഷിവര്യന്മാര് അവരാരും തന്നെ ജാതിയുടെ വക്താക്കളായിരുന്നില്ല, ബ്രാഹ്മണ്യത്തെക്കാൾ ഉയർന്നവരായിരുന്നു. ആ ചിന്താധാര മനഃപൂർവം മറച്ചു വെച്ച് ഹിന്ദുക്കളെ പരസ്പരം കലഹിപ്പിക്കാൻ വേണ്ടി യുക്തിവാദികൾ എന്ന് പറയുന്നവരും പുരോഗമനവാദികൾ എന്ന് പറയുന്നവരും അവരുടെ ജീവിതമാർഗമായ രാഷ്ട്രീയ ചൂഷണത്തിന് വേണ്ടി നടത്തുന്ന അധികൃത കർമ്മത്തെ എതിർക്കേണ്ടത് ഓരോ ഭാരതീയന്റെയും ഉത്തരവാദിത്വമാണെന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഭാരതീയ ചിന്താധാരകളിൽ പോസിറ്റീവുകളാണുള്ളത്, നെഗറ്റീവുകൾ ഉണ്ടെങ്കിൽ തന്നെ നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ഋഷിവര്യന്മാർ അതാത് സന്ദർഭത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് സമഗ്രവും സമ്പൂർണവുമായി വിശകലനം ചെയ്തതിനു ശേഷമേ അവയെ വിലയിരുത്താൻ പാടുള്ളൂ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് പാറശ്ശാല മഹാദേവ ക്ഷേത്രത്തിൽ ഇപ്രകാരം ഒരു പ്രഭാഷണം നടത്താൻ ജഗദീശ്വരാനുഗ്രഹമുണ്ടായതിൽ അതീവ സന്തോഷമുണ്ട്. എന്നും ഈ ഭാരതീയ ചിന്താധാരയിലെ ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ഹിന്ദുവിനെയും ഒരേപോലെ ക്ഷേത്രത്തിനകത്തേക്ക് സ്വീകരിച്ച ഒരു ഉജ്ജ്വല ക്ഷേത്രം നാശോന്മുഖമായ അവസ്ഥയിൽ നിന്ന് സർവ്വവിധ നന്മകളുടെയും പ്രതിരൂപമായി വളർന്നിരിക്കുന്ന ഈ പാറശ്ശാല ക്ഷേത്രത്തിന്റെ മുമ്പിലിരുന്നുകൊണ്ട് ഇപ്രകാരം ഒരു പ്രഭാഷണം നടത്താൻ മഹാഭാഗ്യമുണ്ടായതില് പാറശ്ശാല മഹാദേവ ക്ഷേത്രത്തിൽ ഈശ്വര ചൈതന്യത്തോടും പാറശ്ശാലയിലെ ജനതയോടും ഈ ക്ഷേത്രത്തെ വളർച്ചയിലേക്ക് നയിക്കുന്ന വിവിധ ജാതി മതസ്ഥരുടെ കർമ്മമണ്ഡലങ്ങളോടും അവരുടെ ചിന്താധാരകളോടും വിനയ പുരസ്കരം നന്ദി പറഞ്ഞുകൊണ്ട് അവരെ എന്റെ മുമ്പില് യഥാർത്ഥത്തില് മാതൃകാ ചിന്താധാരയുടെ ഭാരതീയ പൈതൃകത്തിന്റെ അവകാശികളാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിർനിമേഷരായി ഇത്രയും സമയം ഒരു വസ്തുത മറ്റൊന്നായിട്ട് ചിന്തിക്കാതെ പൂർണ്ണമായും ഈ പ്രഭാഷണത്തിൽ നിമഗ്നരായിരുന്ന എന്റെ മുമ്പിലിരിക്കുന്ന ആയിരക്കണക്കിന് വ്യക്തികളോട് നിറഞ്ഞ ഹൃദയത്തോടുകൂടി നന്ദി രേഖപ്പെടുത്തുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പാറശ്ശാല മഹാദേവ ക്ഷേത്രം മറ്റ് ദക്ഷിണ കേരളത്തിലെയും അതുപോലെ തമിഴ്നാടിലെയും ക്ഷേത്രങ്ങൾക്ക് മാതൃകയായി തീരണം. കാരണം വൃത്തിയും ഹൈജീനും അതുപോലെ തന്നെ സഹകരണവും ഈ ക്ഷേത്രത്തിന്റെ വളർച്ചയ്ക്ക് എത്രത്തോളം സഹായിച്ചു എന്നുള്ളത് ക്ഷേത്രത്തിൽ വന്ന് കാണുവാൻ നമുക്ക് അവസരമുണ്ടാകണം. തമിഴ്നാട്ടിലെ ഓരോ ക്ഷേത്രത്തിലെ ഉത്തരവാദിത്വമുള്ളവരും ഇതുപോലെ ഇവിടെ വന്ന് ഈ ക്ഷേത്രത്തിന്റെ മാതൃക സ്വീകരിക്കണം. ഒരു കാര്യവും കൂടി പറയുന്നു, തമിഴ്നാട്ടില് പ്രത്യേകിച്ചും തിരുനെൽവേലി കന്യാകുമാരി ജില്ലകളില് ഓരോ ക്ഷേത്രത്തിന്റെ അടുത്തും രണ്ടും മൂന്നും നാലും പള്ളികൾ ഉയരുകയാണ്. ക്ഷേത്രത്തിൽ വരുന്നവരെ പള്ളിയിലേക്ക് കൊണ്ടുപോവുക നിർബന്ധമായ ഒരു ആചാരമാക്കി മാറ്റിയിരിക്കുന്നു അവിടുത്തെ ക്രൈസ്തവര്. ഒറ്റ ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ. അവരെ ഉപരിപ്ലവമായി പറയും, ദൈവമെല്ലാം ഒന്നാണ്. പക്ഷെ അവര് തന്നെ പറയാറുണ്ട്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വരി ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും അവർ പ്രാവർത്തികമാക്കുന്നത് കന്യാകുമാരിയിലും തിരുനെൽവേലിയിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് കന്യാകുമാരിയിലെയും മറ്റ് തമിഴ്നാടിലെ ജില്ലയിലെയും പ്രവർത്തകര് ഭാരതീയ ചിന്താധാരയുടെ ആത്മീയ സത്തയുടെ മാതൃകയായ ക്ഷേത്രങ്ങൾ പരമശുദ്ധമായും പരിശുദ്ധമായും അത് നിലനിർത്തുവാനും സംരക്ഷിക്കുവാനും ഈ ക്ഷേത്രത്തിന്റെ മാതൃക സ്വീകരിക്കേണ്ടതാണ്. അവിടെ നിന്ന് മതം മാറിപ്പോയ ഹൈന്ദവരെ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ ക്ഷേത്രത്തിന്റെ ഉയർച്ചയിൽ പങ്കെടുപ്പിക്കേണ്ടതാണ്. പല രാഷ്ട്രീയക്കാരും ഈ ക്രൈസ്തവവൽക്കരണത്തിന് കൂട്ടുനിൽക്കുന്നുണ്ട്. പക്ഷേ സത്യം, ധർമ്മം, നീതി, ന്യായം മുമ്പിലേച്ചുകൊണ്ട് മതം മാറിയ ഓരോരുത്തരെയും തിരിച്ചുകൊണ്ടുവന്ന് ഓരോ ക്ഷേത്രത്തിന്റെയും നന്മയുടെ പന്ഥാവിലേക്കും അതിന്റെ ഉയർച്ചയിലേക്കും ഭാഗമാക്കാക്കിക്കൊണ്ട് സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ഞാൻ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത തമിഴ്നാട്ടിലെ സർവ വ്യക്തികളോടും പാറശ്ശാല ക്ഷേത്രത്തിന്റെ ഭാരവാഹികളോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ജഗദീശ്വര അനുഗ്രഹമുണ്ടാകട്ടെ.